डिस्कोर्स डे फाइव സാധനയുടെ അഞ്ചാമത്തെ ദിവസം പൂർണ്ണമായി. അഞ്ചാമത്തെ ദിവസം പൂർണ്ണമായി. ശിബിരത്തിൻ്റെ പകുതി സമയം കഴിഞ്ഞുപോയി. സമയം പോയതുപോയി. ഇനി ബാക്കിയുള്ളത് ബുദ്ധിമാനായ മനുഷ്യൻ കയ്യിലുള്ള സമയത്തിനെ ശരിക്കും പ്രയോജനപ്പെടുത്തും, ശരിക്കും അതിൻ്റെ ലാഭമെടുക്കും. പക്ഷേ എന്തു ചെയ്യാൻ, പാവം പുതിയ സാധകൻ ഭിന്ന ഭിന്ന പരമ്പരകളിൽ നിന്നും ഭിന്ന ഭിന്ന ദാർശനിക പരമ്പരകളിൽ നിന്നും വരുന്ന ആളുകൾ, ഏത് പരമ്പരാഗതമായ മാന്യതയിലാണോ ജനിച്ചത് വളർന്നത്, അയാളുടെ ബുദ്ധിയിൽ വലിയ കട്ടിയിൽ ആ വിശ്വാസങ്ങൾ ലേപം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴേ സംശയങ്ങൾ തോന്നിത്തുടങ്ങും. എൻ്റെ ഇങ്ങനെയുള്ള വിശ്വാസത്തിന് എന്തു പറ്റും? ഞങ്ങളുടെ ദാർശനിക മാന്യത, അതിനെക്കുറിച്ച് ചർച്ചയേയില്ലല്ലോ, അതിനെക്കുറിച്ചുള്ള ധ്യാനമില്ല. ഇതെന്ത് ധ്യാനമാണ്? ഞാനിതെന്താണ് ചെയ്യുന്നത്? തെറ്റായ മാർഗത്തിലൂടെയൊന്നുമല്ലോ ഞാൻ നടക്കുന്നത്. സ്വാഭാവികമാണ്, മനസ്സിൽ ഇപ്രകാരത്തിലുള്ള സംശയങ്ങൾ ഉണരുക സ്വാഭാവികമാണ്. കാരണം ഇത് ഭാരതത്തിലെ പുരാതനമായ സാധനയായിരുന്നിട്ടുകൂടി ഇന്നത് ഭാരതത്തിൽ ശരിക്കും പുതിയതായി തോന്നുകയാണ്. ഒരിക്കലും കേട്ടിട്ടില്ല ഇങ്ങനെയും സാധനയുണ്ടോ. കേവലം ശരീരത്തെ മാത്രം നോക്കുക, അതിൻ്റെ സംവേദനകളെ നോക്കുക, അതുവഴി നിങ്ങളുടെ രാഗം പോകും, ദ്വേഷം പോകും, മുക്തി ലഭിക്കും. ഇതെന്ത് കാര്യം? ഇത് പരമ്പരാഗതമായ വിശ്വാസങ്ങളിലൊന്നും മഹത്വം കൊടുക്കുന്നില്ല, മുക്തിയിൽ അതിന് സ്ഥാനമില്ല. ഇങ്ങനെയുള്ള സംശയങ്ങൾ, ശങ്കകൾ, ഇതുണരുക വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം, നാല് ദിവസം, അഞ്ച് ദിവസം കഴിഞ്ഞു. കുറെയൊക്കെ ഈ വൈകുന്നേരങ്ങളിലെ പ്രവചനങ്ങൾ കൊണ്ടും വെറും പ്രവചനങ്ങൾ കൊണ്ട് ഒന്നും നേടുന്നില്ല. ഒരു തർക്കം പറയുമ്പോൾ പത്ത് തർക്കങ്ങൾ അതിനെതിരായിട്ടും പറയാം. പ്രമുഖമായത്, ഈ അഞ്ചു ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പ്രവചനം കൊണ്ട് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായിക്കൊണ്ടുമിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനുഭൂതിയുടെ തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ സംശയങ്ങൾ മാറിത്തുടങ്ങി. മുഴുവനും സംശയങ്ങളും മാറിയെന്നല്ല, ഇത്രയും കാര്യം ബുദ്ധിയുള്ള ആളാണെങ്കിൽ, അന്ധവിശ്വാസത്തിൽ അധികം മുഴുകാത്ത ആളാണെങ്കിൽ, ഇത്രയും കാര്യം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാക്കുവാൻ തുടങ്ങും. കാര്യം കുറേ യുക്തിസംഗതമെന്ന് തോന്നുന്നു, ബുദ്ധിസംഗതമെന്ന് തോന്നുന്നു, അർത്ഥശൂന്യമെന്ന് തോന്നുന്നില്ല. ശരി, നോക്കാം, ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്? എവിടെയാണ് ഈ സമ്പ്രദായങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്? എവിടെയാണ് ഈ ദാർശനിക മാന്യതകളിൽ ബന്ധിക്കപ്പെട്ടത്? മതി, അഞ്ചു ദിവസത്തിൽ ഇത്രയും മനസ്സിലായാൽ മതി. അയാൾ വളരെ നിഷ്ഠയോടെ ജോലി ചെയ്യും. ചെയ്തു നോക്കണ്ടേ? ഈ വിദ്യ ശരിയാണ്, തെറ്റാണ്, കല്യാണകാരിയാണ്? അല്ല, തന്നെത്താനെ ചെയ്തു നോക്കിയില്ലെങ്കിൽ എങ്ങനെ പരീക്ഷിക്കും? വിവേകശാലികളായുള്ളവർ ശിബിരത്തിൽ വന്നാൽ എനിക്ക് അനുഭവമുണ്ട്, വളരെ പരിശ്രമത്തോടെ ജോലി ചെയ്യും. വളരെ ശ്രദ്ധയോടെ നിഷ്ഠയോടെ ജോലി ചെയ്യണം. ജോലി ചെയ്താൽ പരിണാമം തീർച്ചയായും വരും. കേവലം ബുദ്ധിയിൽ ധർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ടുപോയാൽ സ്വീകരിച്ചാലും പ്രയോജനമൊന്നുമില്ല. യഥാർത്ഥ ലാഭം അതനുഭവത്തിലൂടെയേ സാധിക്കൂ. ഈ തുടങ്ങിയ ജോലി അനുഭവത്തിലൂടെ സത്യത്തെ മനസ്സിലാക്കുന്ന ജോലിയാണ്. കേവലം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്നതായിരുന്നെങ്കിൽ ഈ പ്രവചനം വീട്ടിലിരുന്നാലും മറ്റേതെങ്കിലും ഹാളിലോ മറ്റോ പോയി വൈകുന്നേരം തോറും പത്ത് ദിവസം കേട്ടാലും മതിയായിരുന്നു. കൂടിയാൽ സംശയനിവാരണത്തിന് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാനുള്ളതല്ല ധർമ്മം, അനുഭൂതിയുടെ തലത്തിൽ. അധ്യാത്മം അധ്യാത്മമാകുന്നത് അനുഭൂതിയിലിറങ്ങുമ്പോഴാണ്. ലൗകിക കാര്യങ്ങൾ, സാംസാരിക വിഷയങ്ങളെല്ലാം അനുഭൂതിയിലൂടെ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. എന്നാൽ ആധ്യാത്മിക കാര്യങ്ങൾ, ചിത്തത്തെ വികാരത്തിൽ നിന്നും തികച്ചും മുക്തമാക്കേണ്ട കാര്യങ്ങൾ അനുഭൂതി കൂടാതെ സാധ്യമല്ല. സാംസാരിക കാര്യങ്ങളിൽ അനുഭൂതി ആവശ്യമില്ല. ഹാലാഹലവിഷം, കാളകൂടവിഷം, ഇത് കുടിച്ചാൽ പ്രാണൻ പോകും എന്നത് അനുഭവിച്ചറിയുന്നതിനായി കുടിച്ചു നോക്കാതെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്തു കുടിച്ചു നോക്കാൻ? കുടിക്കുമ്പോഴേക്കും പ്രാണൻ പോകും. ലൗകിക കാര്യങ്ങൾ അനുഭവിച്ചറിയേണ്ടത് ആവശ്യമല്ല. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലാഭമെടുക്കണം. ആധ്യാത്മക്ഷേത്രത്തിൽ മറ്റുള്ളവർ അനുഭവിച്ചുവെങ്കിൽ അതിൻ്റെ ലാഭം നമുക്ക് കിട്ടുന്നില്ല. ഓരോ വ്യക്തിക്കും സ്വയം അനുഭവമുണ്ടാകണം. അനുഭവം കൊണ്ട് മാത്രമാണ് ഉള്ളിൽ കെട്ടുകളിടുന്ന സ്വഭാവം മാറ്റുവാൻ സാധിക്കുന്നത്. ബുദ്ധിയുടെ ചിന്തനങ്ങൾ പ്രേരണാദായികൾ മാത്രമായിരിക്കും, മാർഗദർശനത്തിൽ ഉപകരിക്കും. അത്രമാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ ആഴത്തിൽ നിന്നും തിരുത്തണം. ബുദ്ധിയുടെ ചിന്തനം നമ്മളെ മേലെ തിരുത്താൻ സഹായിക്കും. കൂടെ കൂടെയുള്ള ചിന്തനങ്ങൾ കൊണ്ട് ബുദ്ധി നിർമ്മലമായിത്തീരും. അയാൾ മനസ്സിലാക്കിക്കൊണ്ടുമിരിക്കും. രാഗം പാടില്ല, ദ്വേഷം പാടില്ല. എത്ര തന്നെ പ്രിയ ആലംബനമായിരുന്നാലും നമ്മൾ രാഗം ചെയ്യുകയില്ല. എത്ര തന്നെ അപ്രിയ ആലംബനമായിരുന്നാലും നമ്മൾ ദ്വേഷം ചെയ്യുകയില്ല. ഇങ്ങനെ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അയാളുടെ ബുദ്ധി നിർമ്മലമായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ അതിൻ്റെ പ്രയോജനവും ഉണ്ടാകും. മൂലം നന്നാവുകയില്ല. വേരുകൾ, അതായത് മൂലം, ശരിയായ രീതിയിലാകണമെങ്കിൽ നമുക്ക് നമ്മുടെ അന്തർമനസ്സിനെ തിരുത്തേണ്ടിയിരിക്കുന്നു. ഈ ശരീരത്തെ തപിപ്പിക്കുന്ന കാര്യം, തപസ് ചെയ്യുന്ന കാര്യം ഭാരതത്തിൽ പ്രചരിച്ചിരുന്നത് ആളുകൾ സാധനയുടെ വിധികൾ മറന്നുപോയപ്പോൾ ശരീരത്തിന് എങ്ങനെ കഷ്ടതകൾ കൊടുക്കാം, ശരീരത്തെ എങ്ങനെ കഷ്ടപ്പെടുത്താം, ഇതുകൊണ്ട് മാത്രം എല്ലാം ശരിയാകും, ഇതുകൊണ്ട് മാത്രം മുക്തി നേടും. കാരണം മനസ്സിൻ്റെ കാര്യമേ മറന്നുപോയി. മനസ്സിനെ എങ്ങനെ നന്നാക്കാം? ഈ വിദ്യ തന്നെ ലോപിച്ച് നഷ്ടമായിപ്പോയി. മനസ്സിനെ നന്നാക്കാതെ കാര്യം നടക്കുകയില്ല. മഹാവീരസ്വാമിയുടെ കാലത്തെ ഒരു സംഭവം. ഒരു നാട്ടിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരക്തി ഉണർന്നു. രാജ്യമെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി. ഘോരമായ തപസ്സനുഷ്ഠിക്കുകയാണ്. നിന്നുകൊണ്ട് വലിയ തപസ്സനുഷ്ഠിക്കുകയാണ്. ഒരാൾ ആ വഴി കടന്നുപോയി. അയാൾ ഭഗവാൻ മഹാവീരനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഈ രാജാവ് എല്ലാം ഉപേക്ഷിച്ച് ഘോരമായ തപസ്സനുഷ്ഠിക്കുകയാണ്. ഈ സമയം അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സദ്ഗതി കിട്ടും. ഇത്രമാത്രം തപസ്സനുഷ്ഠിക്കുകയല്ലേ? ഭഗവാൻ മഹാവീരൻ പറഞ്ഞു, ഇല്ല, ഈ സമയം മരിച്ചാൽ ഘോരമായ നരകത്തിൽ പോകും. കുറേ നേരം കഴിഞ്ഞ് മറ്റൊരു ദൂതൻ വന്നു പറഞ്ഞു, തപിച്ചും കൊണ്ടിരുന്ന രാജാവില്ലേ, അദ്ദേഹം മരിച്ചുപോയി. മരിച്ചോ? അപ്പോൾ പറയുന്നു, അദ്ദേഹത്തിന് സദ്ഗതി ലഭിച്ചു. കുറച്ചു നിമിഷം മുൻപേ പറഞ്ഞു മരിച്ചാൽ നരകത്തിൽ പോകുമെന്ന്, ഇപ്പോൾ പറയുന്നു സദ്ഗതിയായി എന്ന്. ഇങ്ങനെയുള്ളവർ കളവ് പറയില്ല. മനസ്സിലാക്കിക്കൊടുത്തു. ആദ്യത്തെ ആൾ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ബോധി കൊണ്ടു നോക്കി അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ വലിയ ക്രോധം, വലിയ ദ്വേഷം ഉണർന്നിരിക്കുകയായിരുന്നു. തപസ്സനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം കണ്ടു മുമ്പിലൊരു സേന വരുന്നു. ശത്രുവിൻ്റെ സേനയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആക്രമിക്കുവാനാണ് വരുന്നത്. ശത്രുവിനോട് മനസ്സിൽ വലിയ ക്രോധം, വലിയ ദ്വേഷം. അന്തിമ ചിത്തത്തിൽ ക്രോധവും ദ്വേഷവും ഉണർന്നിരിക്കുന്ന സമയം മൃത്യു സംഭവിച്ചാൽ നാരകീയമായ അവസ്ഥയാണ്. നരകത്തിൽ പോകും. അല്ലാതെ എവിടെ പോകാൻ? കുറച്ചു സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം വന്നു. ഞാനിതെന്താണ് ചെയ്യുന്നത്? എനിക്കെൻ്റെ ചിത്തത്തെ സമതയിൽ സ്ഥാപിക്കണം. വെളിയിലുള്ള കാര്യങ്ങളിൽ എനിക്കെന്തു ബന്ധം? അകത്തെന്താണ് നടക്കുന്നത്? ക്രോധമുണർന്നില്ലേ? ഈ ക്രോധത്തെ നോക്കി എൻ്റെ മനസ്സിനെ ക്രോധവിഹീനമാക്കണം. ജോലിയിൽ തുടർന്നു. ചിത്തം സമതയിൽ വന്നു. ആ സമയം മൃത്യുവും സംഭവിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, എൻ്റെ അടുത്ത് മരിച്ച അറിവ് കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞു ആ സമയം അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രോധവിഹീനം, ദ്വേഷവിഹീനമായിരുന്നു. സ്വയം സദ്ഗതി ലഭിച്ചു. രണ്ടവസ്ഥയിലും ശാരീരികമായി ഒരുപോലെ തപിക്കുകയായിരുന്നു. മനസ്സിൽ ക്രോധമുദിച്ചപ്പോഴും നിന്നുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു. ശരീരത്തിനതിയായ കഷ്ടമായിരുന്നു. ചിത്തം സമതയിലായപ്പോഴും മൃത്യു വരിച്ചപ്പോഴും അതേപോലെ തന്നെ തപിക്കുകയായിരുന്നു. ശരീരത്തിനെ തപിപ്പിക്കുന്നതുകൊണ്ട്, ശരീരത്തിന് ശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വികാരങ്ങളിൽ നിന്നും മുക്തനാകുമെന്ന് ആരെങ്കിലും കരുതിയാൽ വഴിതെറ്റി. ധർമ്മത്തിൻ്റെ ശുദ്ധത നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തു ചെയ്യാൻ? മൂലകാര്യം മനസ്സിനെ എങ്ങനെ നന്നാക്കാമെന്നതാണ്. മനസ്സിൻ്റെ മുകൾ ഭാഗം മാത്രം നന്നാക്കുവാനായിരുന്നെങ്കിൽ കേവലം ചിന്തന മനനങ്ങൾ കൊണ്ട് നന്നാക്കുമായിരുന്നു. നമുക്ക് മനസ്സിൻ്റെ ആഴങ്ങളിൽ വേരുകൾ നന്നാക്കണം. മനസ്സിൻ്റെ വേരുകൾ ശരീരവുമായി ചേർന്നിരിക്കുന്നു. ശരീരത്തിന് മാത്രം ദണ്ടുകൊടുത്ത് മുക്തനാകണമെന്ന കാര്യം പറയുന്നയാൾ ഒരതിയിൽപ്പെട്ടിരിക്കുകയാണ്. അയാൾക്ക് ബോധമില്ല. മുക്തനാകുവാൻ സാധിക്കുകയില്ല. ഇതേപോലെ കേവലം ചിന്തനവും മനനവും കൊണ്ട് ഞാനെൻ്റെ ചിത്തത്തെ രാഗവിഹീനമാക്കാം, ദ്വേഷവിഹീനമാക്കാം, ശരീരവുമായി എന്തു ബന്ധം എന്ന് പറയുന്നയാൾ മറ്റൊരതിയിൽപ്പെട്ടിരിക്കുകയാണ്. മുക്തനാകുകയില്ല. രണ്ടും ഒരുമിച്ചു കൊണ്ടുപോകണം. കാരണം നമ്മുടെ അന്തർമനസ് ശരീരവുമായി പ്രദക്ഷിണം ചേർന്നിരിക്കുകയാണ്. സത്യത്തെ അനുഭൂതി കൊണ്ടറിയുവാൻ ഞങ്ങൾ പറയുമ്പോൾ എന്തിനെയാണ് അനുഭവിക്കുന്നത്? ഭാരതത്തിലെ പുരാതന ഭാഷയിൽ വേദന എന്ന് പറഞ്ഞിരുന്നത് ശരീരത്തിലുണ്ടാകുന്ന അനുഭൂതി വേദനയായിരുന്നു. വേദന സുഖതമായാലും ദുഃഖതമായാലും സ്വവേദനമെന്ന് പറഞ്ഞിരുന്നു. ചിന്ത കൊണ്ട് ഏതെങ്കിലും കാര്യം സുഖദം ദുഃഖദം എന്നു പറഞ്ഞാൽ അത് കേവലം സർഫസിലെ, അതായത് ഉപരിമനസ്സിലെ കാര്യമേ ആയിരുന്നുള്ളൂ. അനുഭൂതിയുടെ കാര്യമായില്ല. അതുകൊണ്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. ശിരസ്സു മുതൽ പാദം വരെ, ഇനി ഇന്ന് രാത്രി തുടങ്ങി പാദം മുതൽ ശിരസ്സുവരെയും, തല മുതൽ കാലുവരെ, കാലു മുതൽ തലവരെ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തെ കാണുകയല്ല ചെയ്യുന്നത്. ശരീരരൂപത്തിൻ്റെ ദർശനമല്ല ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ആകൃതിയുടെ ദർശനമല്ല, ശരീരത്തെ അനുഭവിക്കുകയാണ്. സത്യത്തെ ശരീരം കൊണ്ടറിയുകയാണ്. അപ്പോൾ ശരീരം അനുഭവമാകുകയാണോ അതോ അല്ലയോ? ശിരസിൽ മനസ്സുപോയി. അനുഭവമാകുകയാണോ അല്ലയോ? മുഖത്ത് വന്നപ്പോൾ അനുഭവമാകുകയാണോ അല്ലയോ? വേദനയുണ്ടാകുകയാണോ അല്ലയോ? വേദനയുണ്ടാകുകയാണ്. സുഖതമായാലും ദുഃഖതമായാലും ഇന്നതിനെ നമ്മൾ സംവേദനയെന്ന് പറയും. കാരണം വേദനയെന്ന് പറഞ്ഞാൽ കേവലം ദുഃഖതമെന്ന് തോന്നും. അപ്പോൾ സംവേദനയുണ്ടാകുന്നോ ഇല്ലയോ, അനുഭവമുണ്ടാകുകയാണ്. സംവേദനയില്ലാത്ത സ്ഥലം അനുഭവമാകുന്നില്ല, അബോധമാണ്. ഈ സ്ഥാനം നമുക്കനുഭവമായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അവിടെ ഒരു സംവേദന ഉണർന്നു, പറഞ്ഞു, ശരി, ഇതിൻ്റെ അനുഭവമുണ്ടായി. ഇങ്ങനെ ശരീരത്തിൻ്റെ അണുവണുവിൻ്റെ അനുഭവമുണ്ടാകുന്നതിനു വേണ്ടി തല മുതൽ കാലുവരെ കറങ്ങുകയാണ്. എന്നാൽ കേവലം അനുഭവിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അതിതിൻ്റെ ഒരു പക്ഷമാണ്. മറുപക്ഷം, അനുഭവമാകുന്നതിനോട് പ്രതിക്രിയ ചെയ്യുന്നില്ല എന്നതാണ്, അതായത് റിയാക്ട് ചെയ്യുന്നില്ല എന്നത്. നമുക്ക് സംവേദനയുടെ തലങ്ങളിൽ, ശരീരത്തിൻ്റെ തലത്തിൽ ദുഃഖതമായ അനുഭൂതി ഉണ്ടാവുകയാണ്. നമ്മൾ ദ്വേഷമുണർത്തുന്നില്ല. അതേപോലെ സുഖത സംവേദന ഇന്നുണ്ടായി അല്ലെങ്കിൽ കുറെ കഴിഞ്ഞുണ്ടായി, നമ്മൾ രാഗമുണർത്തുന്നില്ല. സുഖതമായാലും ദുഃഖതമായാലും നമ്മൾ മനസ്സിലാക്കുന്നു, കണ്ടോ, ഇത് ഉത്പന്നമായി, നഷ്ടമായി, ഉദയമായി, നഷ്ടമായി, ഇത് അനിത്യമാണ്, ഇത് നശ്വരമാണ്, ഭംഗുരമാണ്, ഇത് പരിവർത്തനശീലമുള്ളതാണ്, മാറിക്കൊണ്ടിരിക്കുക എന്നത് ഇതിൻ്റെ സ്വഭാവമാണ്. ഇതിനോട് എന്തു രാഗം ചെയ്യാൻ, എന്തു ദ്വേഷം ചെയ്യാൻ? അപ്പോൾ രാഗമുണർത്തുന്ന ദ്വേഷമുണർത്തുന്ന സ്വഭാവം മാറ്റുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലമുതൽ കാലുവരെ, കാലു മുതൽ തലവരെ കറങ്ങി ഇതൊരു കർമ്മകാന്ഠമല്ല. മേഘങ്ങൾക്കിടയിൽ എല്ലാവരുടെയും കണക്ക് പുസ്തകവും പിടിച്ചുകൊണ്ട് അക്കൗണ്ടിൽ കണക്കെഴുതിക്കൊണ്ടൊരു ഭഗവാൻ ബുദ്ധനിരിപ്പില്ല. അവിടെ കണക്കും ശേഖരിച്ച് പിന്നെ മരിക്കുമ്പോൾ 100 വട്ടം കറങ്ങിയയാൾക്ക് ഇന്നവാതിൽ, 1000 കറങ്ങിയയാൾക്ക് ഇന്നവാതിൽ ബുദ്ധഭഗവാൻ തുറക്കും. ആരും വാതിൽ തുറക്കുവാനില്ല. നമുക്കുള്ള വാതിൽ നമ്മൾ തന്നെ തുറക്കും. വിവേകമില്ലെങ്കിൽ നരകത്തിലെ വാതിൽ. പശുയോനിയുടെ വാതിൽ തുറക്കും. വിവേകിയാണെങ്കിൽ മനുഷ്യയോനിയുടെ വാതിൽ, ദേവയോനിയുടെ വാതിൽ തുറക്കും. വളരെയധികം വിവേകമുള്ളവനെങ്കിൽ ബ്രഹ്മയോനിയുടെ വാതിൽ തുറക്കും. ബ്രാഹ്മീകമായ ആനന്ദമനുഭവിക്കും. ഇനിയും കൂടുതൽ വിവേകി മുക്തിയുടെ വാതിൽ തുറക്കും. വാതിലുകളുടെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. നമ്മളതിൻ്റെ ഉപയോഗമേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആരാണ് ഉത്തരവാദി? മറ്റാരും തുറക്കുവാൻ വരില്ല. ഈ ജോലിയെല്ലാം നമ്മൾ ചെയ്യുന്നത്, ഒരു വശത്ത് നമുക്ക് സത്യമനുഭവമാകണം. അനുഭവം ശരീരത്തിലാണെങ്കിലേ അനുഭവമാകൂ, അല്ലെങ്കിൽ ചിന്തനമാണ്. ഒരു ഭാഗത്ത് സംവേദനയുടെ തലത്തിൽ അനുഭൂതി ഉണ്ടാകണം, മറുവശത്ത് ആ അനുഭൂതിയെ അറിഞ്ഞുകൊണ്ട് തടസ്ഥമായിരിക്കണം, ദൃഷ്ടാഭാവത്തിൽ, സാക്ഷീഭാവത്തിലിരിക്കണം. സംഭവങ്ങൾ അനുഭവമാകുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കണം, മറ്റൊന്നും ചെയ്യേണ്ട. രാഗമുണർത്തുന്നില്ല, ദ്വേഷമുണർത്തുന്നില്ല, അതിനെ നല്ലതെന്ന് കൽപ്പിച്ചില്ല, ചീത്തയെന്നും കൽപ്പിച്ചില്ല. ഈ അനിത്യമായിട്ടുള്ളതിനെ എന്ത് നല്ലതെന്നും എന്ത് ചീത്തയെന്നും വിചാരിക്കാൻ? ഇപ്രകാരം സത്യത്തെ നോക്കുന്ന ജോലി ചെയ്യുന്നുവെന്നാൽ യാതൊരു കൽപ്പനകളെയും അടുത്തു വരുവാൻ അനുവദിക്കുന്നില്ല. കേട്ടുകേൾവിയുള്ള കാര്യം എത്ര തന്നെ ശരിയായിരുന്നാലും, പഠിച്ചും പഠിപ്പിച്ചുമുള്ള കാര്യങ്ങൾ എത്ര തന്നെ ശരിയായിരുന്നാലും, എൻ്റെ അനുഭൂതിയിൽ വരാത്തിടത്തോളം അതൊന്നും എൻ്റെ സാധനയ്ക്ക് ആലംബനമാക്കുവാൻ സാധ്യമല്ല. അവയെ ആധാരമാക്കി സാധന ചെയ്താൽ, ധ്യാനം ചെയ്താൽ കൽപ്പന അല്ലേ ആവൂ? എനിക്ക് അനുഭൂതി ഉണ്ടാകുന്നില്ലല്ലോ. ആരോ പറഞ്ഞു, ഇങ്ങനെയാണ്, നിത്യമാണ്, ശാശ്വതമാണ്, ധ്രുവമാണ്. അതെങ്ങനെയാണ്? നമ്മൾ ആ നിത്യത്തിൻ്റെ അനുഭവമേ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളതിനെ എങ്ങനെ ധ്യാനിക്കും? കൽപ്പന കൊണ്ടല്ലേ പറ്റൂ? ആരോ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കൽപ്പന ചെയ്യുന്നു. അനിത്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുകയാണ് എങ്കിൽ ഇത് കൽപ്പനയുടെ കാര്യമല്ല. ഇത് അനിത്യത്തെ അറിഞ്ഞറിഞ്ഞ്, ഈ അനിത്യത്തോടുകൂടി നമ്മൾ താതാത്മ്യം സ്ഥാപിച്ചിരിക്കുന്ന ഈ ഞാൻ എൻ്റേത് എന്ന ഭാവം സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്നും മുക്തി നേടി മുന്നോട്ടു പോകും. ഈ അനിത്യവുമായി താതാത്മ്യം സ്ഥാപിച്ചിരിക്കുന്ന ഞാൻ എൻ്റേത് എന്ന ഭാവം സ്ഥാപിച്ചിരിക്കുന്ന, നല്ലതെന്നു തോന്നി രാഗം ജനിപ്പിക്കുകയും ചീത്തയെന്നു തോന്നി ദ്വേഷം ജനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉപരിമനസ്സ് മുതൽ ചിത്തത്തിൻ്റെ ആഴങ്ങളിൽ അടിത്തട്ടുവരെ നമ്മൾ വൃത്തിയുള്ളതാക്കിയെടുക്കുന്നു. ഇതുപോലുള്ള രാഗത്തിൻ്റെ ദ്വേഷത്തിൻ്റെ പുതിയ കെട്ടുകൾ നമ്മൾ ഇടുന്നില്ല. പുതിയ കർമ്മങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്നില്ല. പഴയവയെല്ലാം പുറത്താക്കുന്നു. ഈ സാധനം കൊണ്ട് പഴയവയെ അകറ്റുന്നു, അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരവസ്ഥ വരും, പഴയതെല്ലാം പോയി, പുതിയതുണ്ടാക്കുന്നില്ല. അപ്പോൾ ശരീരവും ചിത്തവും കടന്ന് അതിനപ്പുറത്തുള്ള യഥാർത്ഥത്തിൽ നിത്യമായ, ശാശ്വതമായ, ധ്രുവമായ, ഏകരസമായ, കൂടസ്ഥമായ ഈ അവസ്ഥയെ അനുഭവിച്ചറിഞ്ഞവർ പറഞ്ഞത് കളവല്ല. പക്ഷേ നമ്മളത് വിശ്വസിച്ചുകൊണ്ട് മാത്രമിരുന്നാൽ നമുക്കെന്ത് കിട്ടും? നമ്മളതിനെ സ്വയം അറിയുന്ന ദിവസം നമുക്ക് മംഗളമാകും. അറിയുന്നതെപ്പോഴെന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ അകറ്റി കഴിയുമ്പോൾ മാത്രം. വികാരങ്ങൾ മാറ്റാതെ ആ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വികാരങ്ങൾ അകറ്റുന്നതാണ്, അന്തർമനസ്സിൻ്റെ സ്വഭാവം തിരുത്തുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. ഏത് സത്യം എങ്ങനെയാണോ, നമ്മളായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല, നമ്മളായിട്ടൊന്നും ആരോപിക്കുന്നില്ല, യഥാഭൂതം എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ ആദ്യമായി പ്രകടമാകുന്ന സത്യം ഈ ദുഃഖത്തിൻ്റേതാണ്. ഈ ലോകത്ത്, പുറമെയുള്ള ലോകത്ത് മനുഷ്യൻ കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നതും ദുഃഖം. ദുഃഖം, ദുഃഖം തന്നെ ദുഃഖം. ഒരാൾക്കൊരു കാര്യത്തിൽ ദുഃഖം, മറ്റൊരാൾക്ക് മറ്റൊരു കാര്യത്തിൽ ദുഃഖം. ഇപ്പോൾ ഈ ദുഃഖമുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ദുഃഖം, കുറേ കഴിയുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ട് ദുഃഖം. ലോകത്തിലുള്ള എല്ലാ പ്രാണികളും ഏതെങ്കിലും കാരണത്താൽ ദുഃഖിതരാണ്. ഇത് ബുദ്ധി കൊണ്ടറിഞ്ഞു. ഇപ്പോൾ നമ്മൾ അനുഭൂതി കൊണ്ടറിയുകയാണ്. ദുഃഖമുണ്ട്, ദുഃഖമുണ്ട്. ഇത് സത്യമാണ്, ഈ ലോകത്തിലെ സത്യമാണ്. ഇതിനെ ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം എന്തെങ്കിലുമാകാം. ദുഃഖമുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവും കാണും. കാരണം കൂടാതെയാണ് ദുഃഖമുണ്ടാകുന്നത് എങ്കിൽ, ആകസ്മികമായി വരുന്നതാണെങ്കിൽ ദൈവത്തിൻ്റെ കളിയാണ്, അതുകൊണ്ടുണ്ടായതാണ്, ദൈവത്തിൻ്റെ ലീലയാണ് എന്ന് പറയാം. അദ്ദേഹം തന്നെ രക്ഷിച്ചാൽ രക്ഷപ്പെടും. എങ്ങനെ രക്ഷിക്കാൻ? അകത്ത് ചെന്ന് സത്യം നോക്കിത്തുടങ്ങുമ്പോൾ അറിയാം, ആകസ്മികമായത് യാതൊന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നെങ്കിലും അതിൻ്റെ പുറകിൽ കാരണമുണ്ട്. ഒരു കാരണമുണ്ടാകാം, അനേക കാരണങ്ങളുണ്ടാകാം. കാരണങ്ങളിൽ നിന്നുമാണ് ദുഃഖത്തിൻ്റെ ഉൽപ്പത്തി. ആ കാരണം മാറ്റിയാൽ ഉൽപ്പത്തി ഉണ്ടാകുകയില്ല. ഇത് രോഗമാണ്, രോഗത്തിനിതാണ് കാരണം. വൈദ്യൻ്റെ ആദ്യത്തെ ജോലി രോഗിക്ക് ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന രോഗമാണെന്നറിയാതെ എന്ത് ചികിത്സ നൽകും? അതുകൊണ്ട് ആദ്യം ഇന്ന രോഗമുണ്ടെന്ന സത്യം മനസ്സിലാക്കും. രണ്ടാമത്തെ സത്യം അറിയേണ്ടത് രോഗത്തിൻ്റെ മൂലകാരണം എന്താണെന്നാണ്. മേലെ മേലെ ആയിരം കാരണങ്ങൾ കണ്ടേക്കാം, അടിത്തട്ടിൽ കാരണമെന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ചികിത്സ എളുപ്പമായി. ഈ അടിത്തട്ടിലുള്ള കാരണം മാറ്റിയെടുക്കണം, അകറ്റണം. അതുപോയാൽ രോഗം സ്വയം മാറിക്കൊള്ളും. ഈ ജഗത്തിലെ ഇതേപോലൊരു സത്യമാണ് ദുഃഖമുണ്ടെന്നുള്ളത്. ഈ ദുഃഖമുണ്ടെന്ന സത്യത്തെ സാക്ഷീഭാവത്തിൽ നോക്കി നോക്കി ആഴങ്ങളിൽ വരെ എത്തിയാൽ ഈ 3.5 അടി നീളമുള്ള ശരീരത്തിനകത്ത് ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാകും. പുറമെയുള്ള കാരണമാണ് ഇങ്ങനെയായതുകൊണ്ട്, ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് എന്നെല്ലാം. ഈ അനിഷ്ടം സംഭവിച്ചു, അതുകൊണ്ട് ദുഃഖമുണ്ടായി. ആ ഇഷ്ടമുള്ളത് സംഭവിച്ചില്ല, അതുകൊണ്ട് ദുഃഖമായി. ഈ വക കാരണങ്ങളിൽ കുഴങ്ങി നടക്കും, അതിനെ ശരിയാക്കുവാൻ ശ്രമം ചെയ്യും. എന്നാൽ ശരിയായ കാരണം പിടികിട്ടിയിട്ടില്ല. ആ കാരണങ്ങളെയും അകറ്റുവാൻ ലൗകികമായ ജോലികൾ അതിൻ്റെ മുറയ്ക്ക് ചെയ്യും. എന്നാൽ വേരുമുതൽ ദുഃഖകാരണം മാറ്റുവാൻ വേണ്ടി ദുഃഖത്തിനെ സ്വയം സാക്ഷീഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. അതിനോടുള്ള ഭോക്താഭാവം നശിപ്പിച്ചുകൊണ്ടുമിരിക്കണം. കേവലം ദൃഷ്ടാഭാവം. ദുഃഖമുണ്ടെങ്കിലുണ്ട്, ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയാൽ ദുഃഖത്തിൻ്റെ സത്യം, ദുഃഖമെന്ന സത്യം, അത് കേവലം സത്യമായിരുന്നു. അത് ദുഃഖമാണ് എന്നത് സത്യമാണ്. പക്ഷേ ഭോക്താഭാവം നശിപ്പിച്ച് സാക്ഷീഭാവത്തിൽ നോക്കാൻ തുടങ്ങുന്ന ഉടനെ ആ സത്യം ആര്യസത്യമാകാൻ തുടങ്ങി. ആര്യസത്യമായി. സത്യം സത്യമാണ്. ദുഃഖം അനുഭവിക്കുന്നതും ദുഃഖത്തിൽ കരയുന്നതും, അയ്യോ ചത്തുപോകുന്നേ, എനിക്കിങ്ങനെയൊക്കെ ആയല്ലോ, അങ്ങനെ പറ്റിയല്ലോ, അയാൾക്കത് സത്യമാണ്. ഒരാൾ കരയുന്നില്ല, ദുഃഖഭോഗമില്ല, ദുഷ്ടാഭാവത്തിൽ അതിനെ കാണുകയാണ്. ആ ദുഃഖസത്യം അയാൾക്ക് ആര്യസത്യമായിത്തീരുന്നു. അങ്ങനെ ഒന്നാമത്തെ ആര്യസത്യമായി ദുഃഖമുണ്ട്. അതിനെ സാക്ഷീഭാവത്തിൽ നോക്കുവാൻ തുടങ്ങി. സാക്ഷീഭാവത്തിൽ നോക്കാൻ തുടങ്ങിയപ്പോൾ വളരെ വേഗം ആഴങ്ങളിൽ ഇറങ്ങിപ്പോയി അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലായിത്തീരും. ഇത് കാരണമാകുന്നു. മുകളിൽ മുകളിൽ അറിഞ്ഞ കാരണം അകറ്റുന്നതിന് കേവലം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യും. അത് കാരണത്തിൻ്റെ വേരറക്കുന്നില്ല. അനുഭൂതി കൊണ്ട് കാരണമറിഞ്ഞു. വേരുവരെ കാരണമറിഞ്ഞാൽ അതകറ്റിയാൽ വേരുമുതൽ അകറ്റും, മംഗളകരമായിത്തീരും. ഈ കാരണം, അതായത് ഒരു സത്യമായിരുന്ന കാരണം, ജീവിതത്തിലെ, ജഗത്തിലെ സത്യമായ കാരണം ഇങ്ങനെയായതിനാൽ ദുഃഖമുണ്ടായി. ഇപ്പോൾ സാക്ഷീഭാവത്തിൽ ആ ദുഃഖത്തെ നോക്കി നോക്കി, അതിൻ്റെ കാരണത്തെയും സാക്ഷീഭാവത്തിൽ നോക്കി, ഭോക്താഭാവത്തിലല്ല, സാക്ഷീഭാവത്തിൽ. അപ്പോൾ അതും ആര്യസത്യമായിത്തീർന്നു. അത് നോക്കി നോക്കി അതിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴിയും മാർഗവും കിട്ടി. ഈ മാർഗവും ആര്യസത്യമായി. ഇങ്ങനെ അകറ്റി അകറ്റി മുഴുവനും ദുഃഖവും അകന്നു. ദുഃഖത്തിൻ്റെ അംശം പോലുമില്ല. ആ നിത്യമായ, ശാശ്വതമായ, ധ്രുവമായ, ഏകരസമായ നിർവാണത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടായി. യാതൊരു ദുഃഖവുമില്ലാത്തത് അത് ആര്യസത്യമായി. അല്ലെങ്കിൽ നമ്മൾ ഫിലോസഫിയോടുകൂടി കിടക്കും. ഇതെല്ലാം അനിത്യമാണ്, അത് നിത്യമാണ്, ഈ നിത്യവും അനിത്യവും തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്ത് കിട്ടി? അതുകൊണ്ട് എന്ത് ലാഭമുണ്ടായി? നമുക്ക് നിത്യത്തിൻ്റെ ദർശനമുണ്ടായതേയില്ലല്ലോ. കാരണം നമ്മൾ അനിത്യത്തെപ്പോലും ദർശിച്ചില്ല. നമ്മൾ അനിത്യത്തിൻ്റെ കേവലം ഭോഗമാണ് ചെയ്തത്. അപ്പോൾ നിത്യം എങ്ങനെ ലഭിക്കുവാൻ? അനിത്യത്തിൻ്റെ ഭോഗം ചെയ്യുമ്പോൾ നമ്മൾ നിത്യത്തിൽ നിന്നും നമ്മളെ സ്വയം അകറ്റുകയായിരുന്നു. കാരണം അനിത്യഭോഗം ചെയ്യുമ്പോൾ രാഗം ജനിപ്പിക്കും, ദ്വേഷം ജനിപ്പിക്കും, കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കും. നിത്യം അത്യധികം ദൂരദൂരെയായി തീർന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ സാക്ഷീഭാവത്തിൽ നോക്കാൻ തുടങ്ങുമ്പോൾ, അതിനെ ആര്യമായി തീർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുവാൻ തുടങ്ങും, സ്വഭാവം തിരിയുവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെയും സാക്ഷാത്കാരമുണ്ടാകും. അപ്പോൾ നാല് സത്യങ്ങളും ആര്യസത്യമായിത്തീരും, അനുഭൂതിയിലിറങ്ങും. അതുകൊണ്ടാണ് ജോലി സർവവും ചെയ്യുന്നത്. ആദ്യമായി ദുഃഖം സത്യമാണ്. അത് അനുഭൂതിയിൽ വരണം, ഭോക്താഭാവത്തിലല്ല, സാക്ഷീഭാവത്തിൽ വരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തുന്നത്. ഒരു മണിക്കൂർ ഇരുന്നു കൈയഴിക്കരുത്, കാലഴിക്കരുത്, കണ്ണു തുറക്കരുത്, ഇരിക്കണം, സ്വന്തം സംവേദനകളെ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റ് വളരെ എളുപ്പം പോകും. എല്ലാവിധത്തിലും ചെയ്ത് അരമണിക്കൂറും കടന്നുപോകും. അതിനുശേഷം അയ്യോ, കാലിനെന്തുമാത്രം വേദന, ഇതെന്ത് കഷ്ടപ്പാടാണ്, കാല് മടക്കുവാൻ സാധിക്കുന്നില്ല പറയുന്നു. ശിരസിൽ കൊണ്ടുപോകൂ. ശരീരം മുഴുവനും എവിടെ കൊണ്ടുപോകാൻ? മനസ്സിവിടെ തന്നെ പോകും, മറ്റെങ്ങും പോകുന്നേയില്ല. ഈ കാലിന് ഇത്ര വേദന, പൊളിഞ്ഞു പോവുകയാണ്, ഈ കാല് തീർച്ചയായും ഒടിഞ്ഞുപോകും. ഇങ്ങനെ ഓർത്തോർത്ത് മനസ്സിൽ ഇങ്ങനെയൊരു ഭാവം ഉണരും, എന്തൊരു കഷ്ടപ്പാടിലാണ് അകപ്പെട്ടിരിക്കുന്നത്, കണ്ണും തുറക്കാൻ പാടില്ല. കണ്ണു തുറന്നൊന്ന് നോക്കിയെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കും. നമ്മളെ മുക്തരാക്കുന്നില്ല, തീർച്ചയായും ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കും. ചേ, എന്തൊരു കഷ്ടം, കണ്ണൊന്നും തുറക്കാനും പാടില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ഓരോ മിനിറ്റും ഒരു മണിക്കൂർ പോലെ കഴിയും. ഇന്നൊരു മണിക്കൂറിന് മേലെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കാം, അനിച്ഛാവത സംഖാര. വളരെ പ്രിയപ്പെട്ടതായി തോന്നും ഈ സ്വരം. ഇത് നല്ല സ്വരത്തിൽ പാടുന്നത് കൊണ്ടുള്ള മധുരമല്ല. ഇപ്പോൾ ബന്ധനമുക്തമാകും, ഇപ്പോൾ കാലുകളഴിക്കാം. ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ട് എങ്കിലും സന്തോഷം തുടങ്ങി. ദുഃഖമെല്ലാം പമ്പ കടന്നു. ഇപ്പോൾ മുക്തമാകും, ഇപ്പോൾ കാലഴിക്കാം. കണ്ടോ, ബന്ധനം എത്ര വലിയ ദുഃഖമാണ്, ബന്ധനത്തിൽ നിന്ന് മുക്തി എത്ര വലിയ സുഖമാണ്. അനുഭൂതി കൊണ്ട് മനസ്സിലായല്ലോ. നമ്മൾ മറന്നുപോയി, എല്ലാവരും മറന്നുപോയി. നമ്മുടെ ഓർമ്മ വളരെ മോശമാണ്. ഓർത്തിട്ടും ഒന്നും ചെയ്യാനില്ല. മറക്കുന്നത് തന്നെയാണ് നല്ലത്. സത്യമെന്തെന്നാൽ നമ്മൾ എല്ലാവരും ഒരാളും വേറെയല്ല. എല്ലാവരും ഇതേപോലെ ഈ അവസ്ഥയിൽ ആവശ്യമുള്ളപ്പോൾ കാലഴിക്കുവാനും കണ്ണു തുറക്കുവാനും പറ്റാത്ത അവസ്ഥയിൽ ഒരു ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസമല്ല, 2 മാസമല്ല, 9-10 മാസങ്ങളോളം ഇതേ അവസ്ഥയിൽ കിടന്നു, ഇഷ്ടാനുസരണം കൈയും കാലും അനക്കാതെ. ഈ ഒരു മണിക്കൂറിൽ ഇത്രമാത്രം വേദന. അവിടെ അമ്മയുടെ സ്നേഹമുണ്ടായിരുന്നു നമ്മളെ ജീവനോടിരുത്തുവാൻ. ഒരു മണിക്കൂറിലെ വേദനയ്ക്ക് ശേഷം നമ്മളിവിടെ മുക്തരാകുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. 9-10 മാസത്തെ ബന്ധനത്തിൽ നിന്നും മുക്തരാകുമ്പോൾ എത്രമാത്രം സന്തോഷിക്കണം. എന്നാൽ ആരും സന്തോഷിക്കുന്നില്ല. കരഞ്ഞു കരഞ്ഞാണ് വെളിയിൽ വരുന്നത്. കുറാം കുറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കരഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് ചിന്തയായി, നേഴ്സിനും ഡോക്ടർക്കും ചിന്തയായി. കുഞ്ഞിന് ജീവനുണ്ടല്ലോ, കരയണം. ജന്മമേ കരഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ ജാതീപിദുഃഖ, ജന്മമേ കരഞ്ഞുകൊണ്ടാരംഭിക്കുന്നു. ഒരു വിദേശി സാധകൻ ഡോക്ടറാണ്, പറഞ്ഞു, ഗോയങ്കാജി, ജനിക്കുമ്പോൾ കുഞ്ഞ് എന്തിനാണ് കരയുന്നതെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ? അറിഞ്ഞുകൂടാ. കുഞ്ഞ് എന്തിനാണ് ജനിക്കുമ്പോൾ കരയുന്നത്? എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ പറയൂ, നിങ്ങൾ ഡോക്ടറല്ലേ? അപ്പോൾ പറഞ്ഞു, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എല്ലാ ആവശ്യങ്ങളും നിറവേറുമായിരുന്നു. അമ്മയുടെ ശരീരവുമായി ശരീരം ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും സാധിക്കുമായിരുന്നു. വെളിയിൽ വന്നപ്പോൾ പൈപ്പ് ലൈൻ കണക്ഷൻ മുറിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം സ്വയം നിറവേറണം. ആദ്യത്തെ ആവശ്യം ശ്വാസകോശം കാലിയാണ്. അതിന് കാറ്റ് വേണം ജീവിച്ചിരിക്കുവാൻ. കരയുമ്പോൾ കാറ്റകത്തു പോകും. ശരി, അങ്ങ് പറഞ്ഞത് മനസ്സിലായി. എന്തിനാ കരയുന്നത്? വായു വേണം, വായു വേണം. കുറച്ചു കഴിയുമ്പോൾ തുടങ്ങും, പാല് വേണം, പിന്നെ വെള്ളം വേണം. ജനിച്ചതേ വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും. അത് വേണം, ഇത് വേണം. കാരണം ബുദ്ധി കൊണ്ട് മനസ്സിലായി. അനുഭൂതി കൊണ്ടുള്ളത് വേറെ. വേണം വേണം എന്ന് പറഞ്ഞ് ജനിച്ചു. ജന്മവും ദുഃഖം. ഇനി വ്യക്തി ഏതെങ്കിലും രോഗത്തിനെന്തെങ്കിലും അടിമപ്പെടാതിരിക്കില്ല. ഒരാൾക്കൊരു രോഗമെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു രോഗം. ഒരാൾക്ക് രോഗം വന്നാൽ കരഞ്ഞു തുടങ്ങും. ഇതേറ്റവും ഭയങ്കര രോഗം, സഹിക്കുവാൻ വയ്യ. ഇയാൾക്ക് മറ്റു രോഗങ്ങളില്ലല്ലോ, ഈ രോഗമല്ലേയുള്ളത്? കരഞ്ഞുകൊണ്ടിരിക്കും. ഈ രോഗം ഏറ്റവും ചീത്ത. ആരോട് ചോദിച്ചാലും ആർക്കെന്ത് രോഗമുണ്ടെങ്കിലും പറയും, ഈ രോഗം ഭയങ്കരം. രോഗം എങ്ങനെ ഇഷ്ടപ്പെടാൻ? വ്യാധിയും ദുഃഖമാണ്. ഇങ്ങനെ ആയി വയസ്സാകുന്നു, വയസ്സിയാകുന്നു, ശരീരം ജർജരിതമാകുന്നു, വാർദ്ധക്യം വളരെ ദുഃഖദമായി. 100 വയസ്സായ വൃദ്ധ, പല പല രോഗങ്ങൾ, ശരീരം വളരെ ദുർബലമായി തീർന്നിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ജോലി ചെയ്യാതായി, വളരെയധികം വ്യാകുലരാണ്. ഈ ദുഃഖം സഹിക്കാനാവാതെ പരമാത്മാവിനോട്, അല്ലാഹുവിനോട്, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മരണവും അവിടെയില്ലെന്നോ? മരണം എന്തേ ഞങ്ങൾക്ക് തരാത്തത്? മരണം കിട്ടിയിരുന്നെങ്കിൽ ഈ ദുഃഖത്തിൽ നിന്നും ഞങ്ങൾ മുക്തരായേനെ. കാലത്തെ ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറയുന്നു, ഏകദേശം സമയമായി, പോകാറായി. അപ്പുപ്പനോടും പറയുന്നു, അമ്മുമ്മയ്ക്കും പോകാറായി. അത് കേൾക്കുമ്പോൾ വൃദ്ധർ പറയും, അയ്യോ വേണ്ട വേണ്ട, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ തെറ്റു ചെയ്തു, വേണ്ടാത്തതാണ് പ്രാർത്ഥിച്ചത്, ഞങ്ങൾ മക്കളെ ഒന്ന് കണ്ടോട്ടെ, മോൻ്റെ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ, ഇതും കൂടെ കഴിഞ്ഞോട്ടെ, ഈ ജോലി ബാക്കി കിടക്കുകയാണ്, ഇപ്പോൾ വേണ്ട. ആർക്കാണ് മരിക്കാനിഷ്ടം? മരണവും വലിയ ദുഃഖദമാണ്. ദുഃഖത്തിനെപ്പറ്റിയുള്ള സ്ഥൂലമായ കാര്യങ്ങൾ ബുദ്ധിയുടെ തലത്തിൽ ആർക്കും മനസ്സിലാകും. ജന്മമെടുക്കുന്നത് ദുഃഖം, രോഗം വരുന്നത് ദുഃഖം, വാർദ്ധക്യം ദുഃഖം, മരണം ദുഃഖം. ഇതിലും ആഴത്തിലുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും. ഇഷ്ടമുള്ളതെന്തോ, പ്രിയമുള്ളതെന്തോ, പ്രിയ വ്യക്തി, പ്രിയ വസ്തു, പ്രിയ സ്ഥിതി, പ്രിയ ഘടന, ഇതിൽ നിന്നെല്ലാം വിയോഗം, വിച്ഛേദം. അപ്രിയമായവയുടെ, അപ്രിയ വസ്തു, വ്യക്തി, സ്ഥിതി, ഘടന, ഇവയുടെയെല്ലാം സഹയോഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇഷ്ടമില്ലാത്തത് നടക്കുന്നു, ഇഷ്ടമുള്ളത് നടക്കുന്നില്ല. ഇത് വലിയ ദുഃഖമാണ്, വളരെ വലിയ ദുഃഖം. ഇതും ബുദ്ധി കൊണ്ട് മനസ്സിലാകും. ശരി തന്നെ, സമ്യക് സമ്പുദ്ധനായി തീർന്ന വ്യക്തി ഉള്ളിൽ സത്യം നോക്കി നോക്കി സ്വന്തം സംബോധി ഉണർത്തി ശുദ്ധനായി, വികാരങ്ങളിൽ നിന്നും മുക്തനായി, ബുദ്ധനായി. ബോധി ഉണർത്തിയാൽ ആരും ബുദ്ധനായിത്തീരും. ചിന്താമനനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധനാകുകയില്ല. അയാൾക്ക് സത്യമറിയണം. വീടും ചുറ്റുപാടുകളും അതിനുവേണ്ടിയാണ് ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. ഭാര്യയോടും മാതാപിതാക്കളോടും വഴക്കിട്ടുകൊണ്ട് വന്നിരിക്കുന്നതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രാജകീയകാര്യങ്ങളിൽ വഴക്കിട്ട് വീടുപേക്ഷിച്ചും വന്നതല്ല. അങ്ങനെയൊന്നുമല്ല. ലോകം മുഴുവനും ദുഃഖിക്കുന്നു, ഞാനും ദുഃഖിക്കുന്നു. ഈ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, മൂലഭൂതമായ, ആധാരഭൂതമായ ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ. അതന്വേഷിച്ച് കണ്ടുപിടിച്ച് അകറ്റണം. എനിക്കെൻ്റെ ദുഃഖവും മറ്റുള്ളവരുടെ ദുഃഖവും തീർക്കുവാൻ സാധിക്കണം, കാരണമറിയണം. അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, പിന്നെ കണ്ടു എല്ലാ കാരണങ്ങളും ഉള്ളിൽ കാണാം. അങ്ങനെ ഉള്ളിൽ നോക്കിത്തുടങ്ങി. ഇതാണ് ചെയ്തു തുടങ്ങിയത്, നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയത്. ഇതേ ശ്വാസത്തെ നോക്കി നോക്കി, ശരീരത്തിലെ സംവേദനകളെ നോക്കി നോക്കി സത്യം വെളിവാകുവാൻ തുടങ്ങി. അപ്പോൾ കാര്യം മനസ്സിലായി. ആഗ്രഹിക്കുന്നതെല്ലാം, കാമന ചെയ്യുന്നതെല്ലാം മുഴുവനാകുന്നില്ല. വലിയ ദുഃഖം തോന്നും. വെളിയിലുള്ള ലൗകികതയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൻ്റെ കാമന ചെയ്തു, മുഴുവനായില്ല, സാധിച്ചില്ല, വ്യാകുലമായി. ഇത് വീണ്ടും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. ബുദ്ധി പറയുന്നു, ഈ കാമന, അതായത് ആഗ്രഹം സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. ഇപ്പോൾ അനുഭവം കൊണ്ട് നോക്കിയിട്ടില്ല, ധ്യാനം ചെയ്താൽ ഇത് അനുഭവം കൊണ്ട് കാണും. കാരണം ശരീരത്തിൽ സംവേദനയുണ്ടാകുന്നു, ഇതിനെയാണ് അനുഭവമെന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നത്. സംവേദന നോക്കുമ്പോൾ അറിയാം, വേദന ഉണർന്നിട്ടുണ്ട്. ഈ വേദനയൊന്ന് പോയെങ്കിൽ, ഇതെനിക്കിഷ്ടമല്ല, പോയെങ്കിൽ, പോയെങ്കിൽ അതൊട്ടു പോകുന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഈ സംവേദന പോകണം എന്ന്, അത് പോകുന്നില്ല. ദുഃഖമല്ലേ? ശരീരത്തിലുണ്ടായ പീഡയെ, വേദനയെ നമ്മൾ അനേകമിരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഒരു ദിവസമായി, രണ്ട് ദിവസമായി, 5 ദിവസമായി, ഇതുവരെ ഇത് പോയില്ല. അത് വർദ്ധിപ്പിച്ച് നമ്മൾ സ്വയം വ്യാകുലത വർദ്ധിപ്പിക്കുകയാണ്. ധ്യാനം ചെയ്താൽ വലിയ ആനന്ദം വരും, വലിയ പുളക രോമാഞ്ചമുണ്ടാകുമെന്നെല്ലാം കേട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരാനന്ദവും വന്നില്ല. 5 ദിവസം കഴിഞ്ഞു, ഒരാനന്ദവും വന്നില്ല. 6 ദിവസം കഴിഞ്ഞു, ഇപ്പോൾ ആനന്ദം വേണം, വേണം. വീണ്ടും വ്യാകുലമായി. അങ്ങനത്തെ അനുഭൂതി വരുന്നില്ല. അനുഭൂതിയുടെ തലത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നോക്ക്, വ്യാകുലമാകുന്നു. ഇതുകൊണ്ട് ബുദ്ധനാകുന്നില്ല, വീണ്ടും കൂടുതൽ ആഴത്തിൽ പോയപ്പോൾ ഒരു സത്യം പ്രകടമായി, എല്ലാവർക്കും പ്രകടമാകുന്നതാണ്. ഇപ്പോൾ സംക്ഷിപ്തമായി തുടങ്ങി, മനസ്സ് വിക്ഷിപ്തമായിരുന്നു, പരന്നുകിടക്കുകയായിരുന്നു. അപ്പോൾ കാര്യം മനസ്സിലാകില്ലായിരുന്നു. ഇപ്പോൾ സംക്ഷിപ്തമായപ്പോൾ, നല്ലതുപോലെ സംക്ഷിപ്തമായപ്പോൾ കൂടുതൽ ആഴത്തിലിറങ്ങിച്ചെന്നു. വളരെ ആഴത്തിൽ ഓപ്പറേഷൻ നടന്നു. സംക്ഷിപ്തമായി ആഴത്തിൽ പോയി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി.
പഞ്ച ഉപാദാൻ ഖന്ദ ദുഃഖ,
ഇതാണ് ദുഃഖം. ദുഃഖത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ്. എന്താണ് അഞ്ച് ഉപാദാനഖന്ദങ്ങൾ? പഞ്ചഖന്ദ, അഞ്ച് സ്കന്ധങ്ങൾ. ഒന്ന്, ഇന്നലെ പറഞ്ഞ ശരീരസ്കന്ധം. ഈ പൃഥ്വി, അഗ്നി, ജലം, വായു, പിന്നെ അതിൻ്റെ സ്വഭാവം, ഇതുപോലുള്ള കലാപങ്ങളാൽ, പരമാണുക്കളാൽ നിർമ്മിതമാണ് ഈ ശരീരം. ഇതിനെ അന്നത്തെ ഭാഷയിൽ രൂപസ്കന്ധമെന്ന് പറഞ്ഞിരുന്നു, ശരീരസ്കന്ധമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് ഈ ചിത്തസ്കന്ധം, നാല് ഭാഗങ്ങളുള്ള ചിത്തസ്കന്ധം. ഇന്നലെ പറഞ്ഞ നാല് ഭാഗങ്ങളുള്ള, അതായത് വിജ്ഞാനം, സംജ്ഞ, വേദന, സംസ്കാരം, ചിത്തസ്കന്ധം, ഈ നാലും ഇതൊന്നും, അങ്ങനെ ഈ അഞ്ചും ചേർന്ന് ഇതിൻ്റെ പ്രതിയുണ്ടാക്കുന്ന ഉപാദാനം. ഇന്ന് ഈ വാക്ക് ഉപയോഗിക്കാറില്ല. ഉപാദാനമെന്നാൽ ആസക്തി ജനിപ്പിക്കുന്നു, വലിയ ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ജനിപ്പിക്കുന്നു, അതിൻ്റെ പ്രതി ഞാൻ, എൻ്റെ എന്ന ഭാവവും ജനിപ്പിക്കുന്നു. ഇതാണ് ദുഃഖം. തൻ്റെ തന്നെ ഉള്ളിൽ പോയി പോയി കാര്യം മനസ്സിലായി. രാഗവും എന്തുകൊണ്ടാണ് ജനിക്കുന്നത്? കാരണം ഈ പ്രപഞ്ചത്തിനെ പ്രതി ഞാൻ എന്ന ആസക്തി ജനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഞാൻ എന്നതിനെതിരായിട്ട് ആരെങ്കിലും ഒരു ശബ്ദമുരുവിട്ടാൽ ദ്വേഷമുണരും. ഇഷ്ടമായി, പ്രിയമായി രാഗം ജനിച്ചു. ഈ ഞാൻ എന്നതിൻ്റെ അടിത്തറ ഈ ആസക്തിയാണ്. എന്തിനോട്? ഈ രൂപത്തോട്, ശരീരത്തോട്, ഈ മനസ്സിനോട്, ഈ അഞ്ചിൻ്റെയും കൂട്ടത്തോട്, ഈ സമുച്ചയത്തോട്, ഈ മൂലഘടകത്തോട് എത്ര വലിയ ആസക്തി, എത്ര ആഴത്തിൽ താതാത്മ്യം, ഇതിനോട് ചേർന്ന് ഞാൻ എന്ന ഭാവം. ബുദ്ധിയുടെ തലത്തിൽ നല്ലതുപോലെ മനസ്സിലാക്കുന്നു, പറയുകയും ചെയ്യും. ശരീരം ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ഈ ചിത്തവും ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. അതിൽ നാല് ഭാഗങ്ങളുള്ളതും ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ബുദ്ധി കൊണ്ട് നല്ലതുപോലെ അറിയാം. എന്ത് പ്രയോജനമുണ്ടായി? വാസ്തവികമായ കാര്യമല്ലല്ലോ. വാസ്തവികമായ കാര്യം അകത്തു കടന്നപ്പോൾ കണ്ടു. സത്യം ഇതാണ്, ഈ ശരീരം തന്നെയാണ് ഞാനായിത്തീർന്നിരിക്കുന്നത്. ഇതിനോട് വളരെ ആഴത്തിൽ താതാത്മ്യഭാവം വന്നിരിക്കുകയാണ്. ഇതിനോട് വളരെ ആഴത്തിൽ ആസക്തി ഉണ്ടായിരിക്കുകയാണ്, ഉപാദാനമായിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നാലു മാനസിക സ്കന്ധത്തോടും താതാത്മ്യഭാവം, ആസക്തി ഉണ്ടായിരിക്കുകയാണ്. ഇതാണെൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു, ഇതാണെൻ്റെ ദുഃഖം. കാര്യം ശരിക്കും മനസ്സിലായി. മേലെ മേലെ ആയിരം വട്ടം ഞാനല്ല, എൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഉള്ളിൽ നോക്കുമ്പോൾ ഉപാദാനം തന്നെ ഉപാദാനം. എത്ര വലിയ ആഴത്തിൽ ആസക്തിയാണിതിനോട്, നല്ലതുപോലെ മനസ്സിലാകും, അനുഭൂതി കൊണ്ട് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളുകളും വളരെയധികം ഇവിടെ വരുന്നുണ്ട്. ചെറുപ്പം മുതലേ ബുദ്ധിയിൽ ഈ ലേപവും ചെയ്തുകൊണ്ട്, ഈ ശരീരം ഞാനല്ല, എൻ്റേതല്ല, പിന്നെ വേദന തോന്നുമ്പോൾ അയ്യോ ഈ ഒരു മണിക്കൂർ ഇരുത്തിയില്ലായിരുന്നെങ്കിൽ നന്നായേനെ, ബാക്കിയെല്ലാം കൊള്ളാം, ഈ ഒരു മണിക്കൂർ. എന്തേ, എൻ്റേതല്ലോ ശരീരം, നീയല്ലോ ശരീരം, നിൻ്റേതല്ലോ. നീ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നയാൾ, പിന്നെ കരയുന്നതെന്തിന്? ഫിലോസഫികളെല്ലാം അതിൻ്റെ സ്ഥാനത്ത്, അതെല്ലാം ബുദ്ധിവിലാസത്തിനുള്ളതാണ്, വാണീവിലാസത്തിനുള്ളതാണ്. വാസ്തവികത എന്തെന്ന് വെച്ചാൽ, ഇത്രയും വേദന എന്നെക്കൊണ്ട് സഹിക്കാൻ വയ്യ. ശരീരം തന്നെ ഞാൻ, ശരീരം എൻ്റേത് തന്നെ. ഈ സത്യത്തെ നോക്കുമ്പോൾ മനസ്സിലാകും, ശരീരത്തെ പ്രതി ഞാൻ എൻ്റേത് എന്ന ഭാവം വളരെ ആഴത്തിൽ പിടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിനോട് അതിയായ ആസക്തിയുമുണ്ട്, ഉപാദാനമുണ്ട്. ഇത് കാരണമാണ് നമ്മൾ വ്യാകുലരാകുന്നത്. ഈ കാര്യവും നല്ലതുപോലെ മനസ്സിലായി തുടങ്ങും. ഈ ഉപാദാനം, ഈ ആസക്തി, ഈ ഒട്ടിപ്പിടിച്ചിരിക്കൽ നാല് തരത്തിലുണ്ട്. മുന്നോട്ടു പോകുന്തോറും മനസ്സിലായി വരും, പ്രധാനപ്പെട്ട ആസക്തികൾ നാല് പ്രകാരത്തിലുണ്ട്. നാല് പ്രകാരത്തിലുള്ള പ്രധാന ഉപാദാനങ്ങൾ, ഇവ മൂലമാണ് നമ്മൾ വ്യാകുലരാകുന്നത്, വ്യാകുലരായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉപാദാനം, ഒരാസക്തി തൃഷ്ണയോടുള്ളതാണ്. തൃഷ്ണ തന്നെ സ്വയം ദുഃഖമാണ്. തൃഷ്ണയെ ദുഃഖസമുദയം എന്ന് പറയും. തൃഷ്ണയുടെ സമുദയമാണ് എന്ന് വെച്ചാൽ ദുഃഖത്തോടുകൂടി ഉദയം ചെയ്യുന്നത്. തൃഷ്ണ ഉണർന്നു, ദുഃഖമുണർന്നു, രണ്ടുമൊന്ന് തന്നെ. തൃഷ്ണ ഉണർന്നാൽ ദുഃഖമുണർന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? എന്താണ് തൃഷ്ണ? ഉള്ളതിൽ തൃപ്തിയില്ലായ്മ, സന്തുഷ്ടിയില്ല, കൂടുതൽ ആഗ്രഹം. എന്നാൽ ഉള്ളതിലാണ് ജീവിക്കേണ്ടത്, ഇല്ലാത്തതില്ല. അതിനുവേണ്ടി വ്യാകുലമാകുന്നു. ഇരിക്കേണ്ടത് എന്തുണ്ടോ അതിലാണ്. അതുകൊണ്ടാണ് അതൃപ്തി, അസന്തുഷ്ടി. തൃഷ്ണയുണർന്നു എന്നതിനർത്ഥം അതൃപ്തനാണെന്നാണ്, അസന്തുഷ്ടനാണ്, വ്യാകുലനാണ്. തൃഷ്ണയുണർന്നു, വ്യാകുലത ഉണർന്നു. തൃഷ്ണ തന്നെ നമ്മളെ വ്യാകുലരാക്കുവാൻ പര്യാപ്തമാണ്. ഈ തൃഷ്ണയോട് തന്നെ ആസക്തി കൂടിയാൽ ഒട്ടിപ്പിടിച്ചിരിക്കൽ കൂടിയാകുമ്പോൾ കൂടെ കൂടെ തൃഷ്ണയുണരും. ഇത് അന്തർമനസ്സിൻ്റെ സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ദുഃഖത്തിന് എവിടെയാണൊരതിര്? തൃഷ്ണയോട് എങ്ങനെ ആസക്തി ഉണ്ടായിരിക്കുന്നു എന്ന് കൂടുതൽ മുന്നേറുമ്പോൾ ആഴത്തിൽ മനസ്സിലാകും. വ്യാകുലമാകുകയും ചെയ്യും, ആസക്തി ജനിപ്പിക്കുകയും ചെയ്യും. ഒരാൾക്ക് വ്രണമുണ്ടായാൽ, കഷ്ടമുണ്ടായാൽ ചൊറിയുവാൻ തോന്നും. ചൊറിയുമ്പോൾ വേദനയുണ്ടാകും. ചൊറിയും, വേദനിക്കും. പക്ഷേ മനസ്സിൻ്റെ ഒരു ഭാഗം അത് തന്നെ വേണമെന്ന് പറയും. വേദനയെടുക്കുകയാണ്, പക്ഷേ ചൊറിയുവാൻ ആഗ്രഹം. വീണ്ടും ചൊറിയുവാൻ തോന്നും. തൃഷ്ണ മൂലം വ്യാകുലമാകുകയാണ്. വീണ്ടും തൃഷ്ണയുണരുന്നു, വ്യാകുലമാകുന്നു, ഉണരുന്നു, വ്യാകുലമാകുന്നു. ഇത് സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. അതിനോടൊരു ഉപാദാനം, ഒരാസക്തി, ഒരൊട്ടിപ്പിടിക്കലായി തീർന്നു. ഒരു തൃഷ്ണയുണർന്നു, വല്ലവിധേനയും അത് സാധിച്ചു, കാര്യം തീരുന്നില്ല. ഒരു തൃഷ്ണ ഉണർന്നു മുഴുവനായി, നമുക്ക് ആസക്തിയല്ലേ തൃഷ്ണയോട്? ഇപ്പോൾ വീണ്ടും തൃഷ്ണയുണരണം. ഏതു വസ്തു, ഏത് വ്യക്തി, സ്ഥിതി, സംഭവത്തിനോടാണോ തൃഷ്ണ ഉണ്ടായത്, അത് സാധിച്ചു. ഉടനെ അടുത്ത വ്യക്തി, വസ്തു, സ്ഥിതിയോട് തൃഷ്ണയുണരും. അത് മുഴുവനായി, ഉടനെ മറ്റൊന്നിനോടായി. ഇതിനവസാനമില്ല. ഓട്ടയുള്ള കുടമാണ്, നിറയുകയില്ല. തൃഷ്ണ ഉണർന്നുകൊണ്ടേയിരിക്കും. തൃഷ്ണയോട് ആസക്തി ജനിച്ചിരിക്കുകയാണ്. അത് സ്വഭാവമായിത്തീരുന്നു. തൃഷ്ണയുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു പാവം തൻ്റെ കുടിൽ താമസിച്ചിരുന്നു. ഒരു ചെറ്റക്കുടിലാണ്. വലിയ സന്തോഷവാനായിരുന്നു. ദിവസം മുഴുവനും അധ്വാനിച്ച് രണ്ടു നേരം ആഹാരം കഴിച്ചിരുന്നു. ശാന്തമായി, സുഖമായി ഉറങ്ങുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് മനസ്സിൽ തോന്നി, ഞാനീ ചെറ്റക്കുടിൽ താമസിക്കുന്നു. നേരെ മുൻപിൽ നോക്കൂ, സേട്ടു ഇത്ര വലിയ മണിമാളികയിൽ താമസിക്കുന്നു. വലിയ കൊട്ടാരം. ഇതെന്തൊരു ജീവിതമാണെൻ്റേത്. അതുപോലൊരു മാളിക വേണം. കരഞ്ഞു തുടങ്ങി. അതുപോലെ മാളിക വേണം, അതുപോലെ മാളിക വേണം. എങ്ങനെയുണ്ടാക്കാൻ? കരഞ്ഞുകൊണ്ടേയിരുന്നു. വലിയ വ്യാകുലത, വലിയ ദുഃഖം. സംയോഗവശാൽ ഏതോ വലിയ ലോട്ടറി കിട്ടി. കുറേ 2, 4, 5, 10 ലക്ഷം കയ്യിൽ വന്നു. ആദ്യമായി അതുപോലെയൊരു മാളിക വാങ്ങി. മാളികയുടെ ഉടമയായി. വലിയ സന്തോഷം. എത്ര നേരം സന്തോഷിക്കും? 2 ദിവസം പോലും ആ കൊട്ടാരത്തിൻ്റെ സുഖമനുഭവിച്ചില്ല. കാരണം പല സേട്ടുമാരുടെ വീടുകളിൽ പോയപ്പോൾ കണ്ടു, എത്ര നന്നായി ഫർണിഷ്ഡാണ് അവരുടെയൊക്കെ കൊട്ടാരങ്ങൾ. ഇതൊന്നുമില്ലാതെ വിറ്റയാൾ കൊട്ടാരം മാത്രമാണ് വിറ്റത്. ഫർണിച്ചറൊന്നും വിറ്റില്ല. കഷ്ടപ്പെട്ട് സത്യവും കള്ളവുമെല്ലാം കൂട്ടി കുറേ കാശുണ്ടാക്കി. വല്ലവിധേനയും വീട് മുഴുവനും ഫർണിച്ചർ നിറച്ചു. ഇപ്പോൾ സന്തോഷമായില്ലേ? എവിടെ? അപ്പോഴേക്കും ചെവിയിൽ എന്തോ ശബ്ദം കേട്ടു. അയൽ വീട്ടിൽ റേഡിയോ പാടുന്നു. എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല. റേഡിയോ വേണം, റേഡിയോ വേണം തുടങ്ങി. ശരി, വാങ്ങി. റേഡിയോ വാങ്ങി. ഒരിടത്ത് ജാപ്പനീസ് ഡക്ക് കണ്ടു. വളരെ നല്ലത്. ഇപ്പോൾ ആ ഡക്ക് വേണം. ശരി, ഡക്ക് വാങ്ങി. അപ്പോൾ TV വേണം, കളർ TV. വീഡിയോ വേണം, വാഷിംഗ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം, എയർ കണ്ടീഷൻ. വീട് മുഴുവനും പല സാധനങ്ങളെക്കൊണ്ട് കുത്തി നിറച്ചു. മ്യൂസിയം പോലെ നിറച്ചു വച്ചു. ശ്വാസം വിടാൻ സ്ഥലമില്ല. എന്നാലും സമാധാനം വന്നില്ലല്ലോ. ദിവസവും ഓഫീസിൽ പോകും. നേരത്തെ പോയതുപോലെ തന്നെ ബസ്സിലിരുന്ന് പോകും. ഇത്ര പണക്കാരനായ ഞാൻ, ഇത്ര വലിയ വീടും സാധനങ്ങളും, എന്നിട്ട് യാത്ര ബസ്സിലും. വളരെ നാണക്കേട്. കാറു വേണം, കാറു വേണം. ശരി, കാറു വാങ്ങി. പുത്തൻ തിളങ്ങുന്ന കാറ്. 2 ദിവസം ഇരുന്നില്ല, 100 തേള് കുത്തിത്തുടങ്ങി. എന്ത് തേള്? കാറിലിരുന്ന് വെളിയിൽ നോക്കുമ്പോൾ കാണാം, കൂട്ടുകാരൻ ഫോറിൻ കാറിൽ. ഇതെന്ത് വണ്ടിയാണെന്ന് നോക്കൂ. റോൾസ് റോയ്സ്. ഇത് മെർസിഡസ് ബെൻസ്. ഞാൻ ഈ ഇന്ത്യൻ ഇരുമ്പ് വണ്ടിയിലും, ഈ ചൊക്കടാ വണ്ടി, ഈ മോഡൽ വേണം, ആ മോഡൽ വേണം, എല്ലാ മോഡലും നേടി. ഇപ്പോൾ സന്തോഷമായോ? ഇല്ല. ഇതിലും പുതിയത് വന്നു, അത് വേണം. ഒന്നല്ല, 2 വണ്ടി വേണം. 2 അല്ല, 4 വേണം, 100. എന്നും പുതിയ പുതിയ റോൾസ് റോയ്സിലിരുന്ന് പോകണം. എവിടെ അവസാനം? വീണ്ടും വിദേശികൾ സ്വന്തം ഹെലികോപ്റ്ററിൽ. ഹെലികോപ്റ്ററില്ല, ഹെലികോപ്റ്റർ വേണം. വിമാനം വേണം, വിമാനമില്ല, വിമാനം വേണം. അതുമായപ്പോൾ സ്പേസ് ക്രാഫ്റ്റ്, അന്തരീക്ഷത്തിൽ പോകാൻ, ചന്ദ്രനിൽ പോകാൻ ക്രാഫ്റ്റ്. എൻ്റെ അടുത്തില്ല. എവിടെ അവസാനിക്കാൻ? തൃഷ്ണയോട് ആസക്തിയായി. തീർന്നില്ലേ? ഒന്ന് മുഴുവനാകുമ്പോഴേക്കും അടുത്തത്. അത് സാധിക്കുമ്പോൾ അതിനടുത്തത്, പിന്നെ 3-ാമത്തേത്. ഈ വലിയ ആസക്തി, തൃഷ്ണയോടുള്ള ആസക്തി വളരെ ദുഃഖദായിയാണ്, വളരെ ദുഃഖദായിയാണ്. ഇനിയൊരു ഉപാദാനമുണ്ട്. ആസക്തിയുണ്ട്, ഒട്ടിപ്പിടിച്ചിരിക്കലുണ്ട്. ഞാൻ എൻ്റെ എന്നതിനോട് വളരെ വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ എത്ര ആഴത്തിലാണ്. മുകളിൽ നിന്ന് പറയും, ഞാനൊന്നുമല്ല, എൻ്റേതൊന്നുമല്ല, ഇതെല്ലാം മായയല്ലേ, ഇതങ്ങനെയാണ്. അകത്തു നോക്കുമ്പോൾ എത്ര വലിയ ആസക്തിയാണ് ഞാൻ എൻ്റെ എന്നതിനോട്. ഞാൻ പിന്നെ എൻ്റേത് എത്ര ആഴത്തിലുള്ള ഒട്ടിപ്പിടിച്ചിരിക്കലാണ്. എൻ്റെ വാച്ച്, എൻ്റെ ഇത്ര വിലപിടിപ്പുള്ള വാച്ച് ഇവിടെങ്ങും കിട്ടുകയില്ല. വിദേശത്തു നിന്നും ഒരാൾ കൊണ്ടുവന്നതാണ്, എനിക്ക് കിട്ടിയതാണ്. ശ്രദ്ധക്കുറവ് കൊണ്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയി. ഇപ്പോൾ നോക്ക്, വിഭജന ചെയ്തിട്ടില്ലെങ്കിൽ കരയും. അയ്യോ, എൻ്റെ വാച്ച് പൊട്ടിപ്പോയി. ഇത്ര വിലപിടിച്ച വാച്ച്, വിദേശത്തു നിന്നും കൊണ്ടുവന്ന വാച്ച്, അതിൻ്റെ പാർട്സൊന്നും ഇവിടെ കിട്ടുകയില്ല. കരഞ്ഞുകൊണ്ടേയിരിക്കും, പൊട്ടിപ്പോയില്ലേ, അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അതേപോലൊരു വാച്ച്, ഇത്രയും തന്നെ വിലപിടിപ്പുള്ളത് എൻ്റെ കൂട്ടുകാരൻ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ അശ്രദ്ധ മൂലം അത് താഴെ വീണ് പൊട്ടി. അത് കണ്ട് കരച്ചിൽ വരുന്നില്ല, ഉപദേശം കൊടുക്കും. ഇത്ര വിലപിടിപ്പുള്ളതല്ലേ, സൂക്ഷിക്കണമായിരുന്നു. ഇതിൻ്റെ പാർട്സൊന്നും ഇവിടെ കിട്ടുക പോലുമില്ല. എന്തേ, എന്തുപറ്റി? അതേപോലുള്ള വാച്ചല്ലേ പൊട്ടിയത്? ആ വാച്ചിൻ്റെ പൊട്ടലിൽ എന്തേ കരയാത്തത്? ഒരു വാച്ച് പൊട്ടിയാൽ ലോകത്താരും കരയില്ല. ഏറ്റവും വിലപിടിച്ചതായാലും ശരി, ആരും കരയില്ല. എൻ്റെ വാച്ച് പൊട്ടി, എൻ്റെയാണ്, എൻ്റേത്. ആ എൻ്റേതിനോട് എത്രമാത്രം ആസക്തി, അത്രയും ദുഃഖവുമുണ്ടാകും. എൻ്റെ എൻ്റെ എന്ന് പറയുന്ന വസ്തു ഒരമ്പതോ നൂറോ രൂപയുടേതാണെങ്കിലും ഒരമ്പതോ നൂറോ കോടി രൂപയുടേതാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. ആസക്തി എത്രയാണ്? ദുഃഖം ആസക്തിയുടേതാണ്, ആ വസ്തുവിൻ്റേതല്ല, ആ വസ്തുവിൻ്റെ വിലയുടേതല്ല. ഒരു സംഭവമുണ്ടായി. ആയിടയ്ക്കാണ് ബർമ്മയിൽ നിന്നും വന്നത്. ഒരു സർവ്വസേവാ സംഘത്തിൻ്റെ അധ്യക്ഷനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. രാജസ്ഥാനിൽ താമസിക്കുന്നയാളായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടു രാജസ്ഥാനിലൊരു ശിബിരം നടത്തണമെന്ന്. അങ്ങയുടെ പൂർവ്വജരുടെ ഭൂമിയല്ലേ, തീർച്ചയായും നടത്തണം. ശരി, താങ്കൾ ഒരുക്കങ്ങൾ ചെയ്തോളൂ. പാവം, ഓടി നടന്നൊരു സ്ഥലമൊക്കെ ശരിയാക്കി. ബാമൻവാഡ എന്ന ഗ്രാമം, ശിബിരം നടത്തി. ആ ഗ്രാമത്തിലെ എത്ര ആളുകൾ വരാൻ? ചെറിയ ഗ്രാമം, അടുത്തൊക്കെയുള്ള പട്ടണങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നു. കുറച്ചു ദൂരെയുള്ള ഒരു നഗരത്തിലെ ഒരു വൃദ്ധയുമുണ്ടായിരുന്നു. ശിബിരത്തിലെല്ലാവരും ധ്യാനിക്കുകയാണ്. ഈ വൃദ്ധയോട് ആരോ പറഞ്ഞു, ഇവിടെ ധർമ്മഹാളിൽ കാലത്തെ 6 മണി മുതൽ 6:30 വരെ എന്തോ ധ്യാനമോ വന്ദനമോ പ്രാർത്ഥനയോ മറ്റോ ഉണ്ട്. അത് കേട്ട് അവരും വന്നു. 6 മുതൽ 6:30 വരെ മംഗളമൈത്രിയെല്ലാം കേട്ട് സന്തോഷിച്ച് വീട്ടിൽ തിരിച്ചെത്തി. മുറിയിൽ കയറിയ ഉടനെ ഉറക്കെ കരഞ്ഞു തുടങ്ങി. ഉറക്കെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടി. എന്തുപറ്റി? വല്ല പാമ്പും കടിച്ചോ, തേളുകുത്തിയോ, വൃദ്ധയ്ക്കെന്തുപറ്റി? ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞ് കരച്ചിലൊന്നടങ്ങിയപ്പോൾ പറഞ്ഞു, എന്തു പറയാൻ, എൻ്റെ എല്ലാം പോയി, എല്ലാം പോയി. എന്തുപറ്റി? പറയുകയാണ്, ജീവിതം മുഴുവനും ഞാൻ സ്വരുക്കൂട്ടിയിരുന്ന 20 രൂപ അതൊരു സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്നു. 60 വർഷം മുൻപ് എൻ്റെ വിവാഹ സമയത്ത് എനിക്കൊരു വെള്ളിത്തുട്ടും കിട്ടിയിരുന്നു, ഒരു വെള്ളിമാലയും. അതെല്ലാം ആ സഞ്ചിയിലുണ്ടായിരുന്നു. അതിലൊരു മിഠായും ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും സഞ്ചി ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. ഉറങ്ങുമ്പോൾ തലക്കടിയിൽ വയ്ക്കുമായിരുന്നു. ധ്യാനിക്കുമ്പോൾ കാലിൻ്റെ കീഴിൽ വെച്ച് ധ്യാനം ചെയ്യും. ഈ ധ്യാനത്തിന് പോയപ്പോൾ ആരോ എൻ്റെ പുറകിൽ നിന്നും കൊണ്ടുപോയി. എൻ്റെ എല്ലാം പോയി. കരഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ ആഭരണവും കാശും എല്ലാം കൂടി 10-40 രൂപയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, കാശുണ്ടാക്കിത്തരാം. എത്ര നല്ലതായി ധ്യാനം ചെയ്യുകയായിരുന്നു. വീണ്ടും കരച്ചിൽ തന്നെ കരച്ചിൽ. എല്ലാവരും കൂടി ചേർന്ന് 100 രൂപ പിരിച്ചെടുത്ത് കയ്യിൽ വച്ചു കൊടുത്തു. വൃദ്ധ അത് വലിച്ചൊരേറുകൊടുത്തു. എനിക്കിതെന്തിനാ 100 രൂപ? എൻ്റെ കല്യാണത്തിന് കിട്ടിയ ആഭരണം, അതിനോടാണ് ആസക്തി. അതെവിടെ? അത് കൂടാതെ എങ്ങനെ? കരഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അത് പോയത് പോയി. വൈകുന്നേരമായപ്പോൾ ആരോ മരത്തിൻ്റെ കൊമ്പിലൊരു കുരങ്ങിരിക്കുന്നത് കണ്ടു. അതിൻ്റെ കയ്യിൽ ആ സഞ്ചിയുമുണ്ടായിരുന്നു. അതതിൽ നിന്നും മിഠായി എടുത്ത് തിന്നുകയായിരുന്നു. കുരങ്ങിനെ ഓടിച്ച് സഞ്ചി തിരിച്ചു മേടിച്ച് വൃദ്ധയ്ക്ക് കൊടുത്തു. തൻ്റെ മുതൽ കയ്യിൽ കിട്ടിയപ്പോൾ കരച്ചിലും തീർന്നു. ഈ ആഭൂഷണം 20 രൂപയുടേതോ 20 ലക്ഷത്തിൻ്റേതോ യാതൊരു വ്യത്യാസവുമില്ല. എത്ര ആസക്തി, അത്രയും കരച്ചിൽ, അത്രയും ദുഃഖം. ലോകത്തെ ഒരു ശക്തിയും നമ്മെ രക്ഷിക്കുകയില്ല. ഹിന്ദുവായിരുന്നാലും ബൗദ്ധനായിരുന്നാലും ജൈനനായിരുന്നാലും ബ്രാഹ്മണനായിരുന്നാലും ശൂദ്രനായിരുന്നാലും ഭാരതീയനായിരുന്നാലും ബർമ്മക്കാരനായിരുന്നാലും യാതൊരു വ്യത്യാസവുമില്ല. ആസക്തിയുണ്ടായെങ്കിൽ വ്യാകുലമാകും. ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ആയിരുന്നാലും ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്നവനായിരുന്നാലും ദ്വൈതവാദി അദ്വൈതവാദി ആരു തന്നെ ആയിരുന്നാലും ഒരു വ്യത്യാസവുമില്ല. ആസക്തിയുണർന്നാൽ ദുഃഖമുണർന്നു. ആസക്തിയില്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നും മോചനമായി. ഞാൻ എൻ്റെ എന്നതിനോട് ആസക്തി ഉള്ളിടത്തോളം വലിയ ദുഃഖിതരായിരിക്കും. പറഞ്ഞതുകൊണ്ടായില്ല, പക്ഷേ ഉള്ളിൽ ഞാൻ എൻ്റേത് എന്ന ഭാവമുണ്ടെങ്കിൽ ദുഃഖമുണ്ടായിരിക്കും. അക്കാലത്തെ മറ്റൊരു സംഭവം. ഒരു ഗ്രാമത്തിലൊരു ശിബിരം. കുറച്ചാളുകൾ വന്നു. അവരിൽ അടുത്ത ഗ്രാമത്തിലൊരു സന്യാസിയും ഉണ്ടായിരുന്നു. 2, 4, 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 12 മണി മുതൽ 1 മണി വരെ അങ്ങ് 10-10 മിനിറ്റ് ഒരാൾക്ക് നൽകുന്നുണ്ടല്ലോ. ഇപ്പോൾ ആളുകൾ കൂടി, 5-5 മിനിറ്റേ നൽകുവാൻ കഴിയുന്നുള്ളൂ. ഇവരൊക്കെ ഗൃഹസ്ഥരല്ലേ, ഇവരെന്തു ചോദിക്കാൻ? ഇവർക്കൊക്കെ 10 മിനിറ്റ് ധാരാളം മതി. എനിക്ക് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും തരണം. തരാൻ പറ്റില്ല, കാരണം എനിക്കറിയാം താങ്കൾ എന്താ ചോദിക്കുവാൻ പോകുന്നത്. ഈ ദാർശനിക മാന്യതയെക്കുറിച്ച്, ഇവിടെ ഇതെന്തുകൊണ്ടില്ല? അങ്ങനെ ഈ ദാർശനിക കാര്യങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. അതുമായി നമ്മുടെ ദുഃഖങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ദുഃഖനിവാരണവുമായി ബന്ധമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഇവിടെ സമയം കളയുവാനില്ല. അല്ല അല്ല ഗോയങ്കാജി, അങ്ങ് എന്താണീ പറയുന്നത്? എനിക്കതെല്ലാം മനസ്സിലായി. 5 ദിവസമായി അങ്ങയോടുകൂടി താമസിക്കുന്നു. ദാർശനിക കാര്യങ്ങളൊന്നും പറയില്ല. സാധനയെക്കുറിച്ച് ചോദിക്കാൻ 1/2 മണിക്കൂറില്ലെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടുകയില്ല. ശരി, അദ്ദേഹത്തിനായി 1/2 മണിക്കൂർ കണ്ടുപിടിച്ചു. വന്നു, 2 മിനിറ്റ് 4 മിനിറ്റ് സാധനയെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. ആ നഗരത്തിൽ ഇദ്ദേഹത്തിൻ്റെ നഗരത്തിൻ്റെ പേര് പറഞ്ഞു. ഗുരുജി, അങ്ങയുടെ മഠമില്ലേ? എൻ്റെ മഠമോ? ഞാൻ ആ നഗരത്തിൽ പോയിട്ടേയില്ല. ഞാൻ ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥന് മഠമെങ്ങനെ? ഗൃഹസ്ഥനാണെന്നുള്ളതിന് ഇത്രയും വലിയ പ്രമാണവും കൂടെയുണ്ട്. എനിക്കെവിടുന്ന് മഠം? മഠങ്ങൾ സന്യാസിമാർക്കുള്ളതല്ലേ, എനിക്കെങ്ങനെ മഠം? ഗുരുജി, അങ്ങൊന്ന് മനസ്സിലാക്കൂ. അങ്ങയുടെ മഠമുണ്ട്, അങ്ങയുടെ. ഇയാൾ ഇതെന്താണീ പറയുന്നത്? എൻ്റെ മഠം? അതെ, അങ്ങയുടെ മഠം. അങ്ങയുടെ മഠത്തിൽ അങ്ങയുടെ ആന നിൽക്കുന്നില്ലേ? അങ്ങ് മനസ്സിലാക്കൂ. ഇത്രയുമായപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഭാരതം വളരെ വലിയ നാടാണ്. പല പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ ഒരിക്കലും ഞാൻ എൻ്റെ എന്ന ശബ്ദം ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. ഞാൻ എന്ന് പറയേണ്ടി വരുമ്പോഴെല്ലാം അങ്ങ് താങ്കൾ എന്നേ പറയൂ. എൻ്റെ എന്നതിന് പകരം അങ്ങയുടെ, താങ്കളുടെ എന്നേ പറയൂ. ശരി ശരി, മനസ്സിലായി. എൻ്റെ ആന, എൻ്റെ മഠം. പറയൂ, ഇതിനെന്തു പറ്റി? പറഞ്ഞു. നഗരത്തിൻ്റെ നടുക്ക് നഗരപാലികയുടെ അനുവാദം കൂടാതെ ബിൽഡിംഗ് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് പൊളിച്ചു കളയുവാനുള്ള ഓർഡർ വന്നിരിക്കുന്നു. നഗരത്തിൻ്റെ നടുക്ക് ആനയെ കെട്ടുവാൻ പാടില്ല. ആനയെ അവിടുന്ന് മാറ്റണം. ഇയാൾ എവിടുന്നോ കേട്ടിരുന്നു, ആ നഗരപാലികയുടെ മേയർ എന്തിനോ ബർമ്മയിൽ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ അതിഥിയായി കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിചയം വെച്ച് ഞാൻ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ മതി, മഠവും ആനയും രക്ഷപ്പെടും. അങ്ങയുടെ ആനയും അങ്ങയുടെ മഠവും എൻ്റെ എന്ന് പറയുകയില്ല, ഞാൻ എന്ന് പറയുകയില്ല. എത്രമാത്രം ആസക്തി! സന്യാസിയാണ്, എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ആളാണ്, എന്നിട്ടും എന്തുമാത്രം ആസക്തി! എത്ര ദുഃഖിതൻ! പ്രകൃതിയുടെ ഈ നിയമം, ഒരിക്കലും ഒരാൾ ഏത് നിറമുള്ള വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത് എന്ന് നോക്കുകയില്ല. സ്വയം ഗൃഹസ്ഥനെന്ന് പറയുന്നോ സന്യാസിയെന്ന് പറയുന്നോ തന്നെ ബൗദ്ധനെന്നോ ജൈനനെന്നോ പറഞ്ഞാലും ഒന്നും നോക്കുകയില്ല. ആസക്തിയല്ലേ വ്യാകുലമാകും. ആസക്തിയെങ്കിൽ വ്യാകുലത തീർച്ച. ഞാൻ എൻ്റേത് എന്നതിനോട് ആസക്തിയായി വ്യാകുലമാക്കിയിരിക്കും. ആസക്തി വ്യാകുലമാക്കാതിരിക്കുന്നത് എപ്പോഴാണ്? ഈ ഞാൻ എൻ്റേത് എന്ന് പറയുന്നതെല്ലാം അനന്തകാലത്തോളം ഇങ്ങനെ തന്നെ ആയിരിക്കുമെങ്കിൽ എത്ര ആസക്തിയുണ്ടായിരുന്നാലും എന്തു കുഴപ്പം? കുഴപ്പം വരുന്നത് ഇതാണ്, എൻ്റേത് എന്ന് പറയുന്നത് നഷ്ടമാകുന്നു. ഞാൻ നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. അത് നഷ്ടമായില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് നഷ്ടമാകുന്നു. രണ്ടും വേർപെടുന്ന അവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യും. വ്യാകുലത ഉണ്ടാകും. എത്ര ഗഹനമായ ആസക്തിയാണോ അത്രയും വ്യാകുലത ഉണ്ടാകും. തൻ്റെ തന്നെ ഉള്ളിൽ കടന്നു നോക്കി നോക്കി ഈ കാര്യം, ഈ ഞാൻ എൻ്റേത് എന്ന ആസക്തി നല്ലതുപോലെ മനസ്സിലായി തുടങ്ങും. പ്രവചനങ്ങൾ കൊണ്ടല്ല. ഇനി മറ്റൊരാസക്തി, എൻ്റെ ദൃഷ്ടികോണം, എൻ്റെ വിശ്വാസം, എൻ്റെ പരമ്പര, എൻ്റെ കർമ്മം. ഇതിനെ എൻ്റെ എന്ന് പറഞ്ഞു പറഞ്ഞ് അതിനോട്, എൻ്റെ ദൃഷ്ടികോണമെന്ന് പറയുന്നതിനോട്, എൻ്റെ ദാർശനിക വിശ്വാസത്തിനോട്, എൻ്റെ ധർമ്മമെന്ന് പറയുന്നതിനോട് എത്ര ആഴത്തിലാണ് ആസക്തി സൃഷ്ടിച്ചിരിക്കുന്നത്! അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ രക്തം തിളയ്ക്കും, പൊള്ളും, തിളച്ചെണ്ണ ഒഴിച്ചതുപോലെ പൊള്ളും. ചിന്തിക്കുകയില്ല. ഞാൻ ഈ എൻ്റെ മാന്യത, വിശ്വാസമെന്ന് പറയുന്നത് ഞാൻ ചുവന്ന കണ്ണട വച്ചതുകൊണ്ടാണ്. അയാൾ പച്ച നിറത്തിലുള്ള കണ്ണടയാണ് ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അയാൾക്ക് പച്ചയായി തോന്നുന്നത്. നമ്മൾ വഴക്കു തുടങ്ങും. ഞാൻ പറയും ചുവപ്പ്, അയാൾ പറയും പച്ച. ഒരാൾ മറ്റൊരാളുടെ തല പൊട്ടിക്കും. എന്നാലും ഒരാൾ മറ്റേയാളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. യഥാഭൂതം എങ്ങനെയാണോ അങ്ങനെ കാണുക. അതിനീ കണ്ണടകളെ ഒഴിവാക്കണം. അതിന് സാധിക്കുന്നുമില്ല, കാരണം അത്രയും ആസക്തിയാണതിനോട്. വളരെ വ്യാകുലമാകും, വളരെ വ്യാകുലമാക്കും. ഇനി 4ാമതൊരാസക്തി, വളരെ വലിയ ആസക്തി കർമ്മകാന്ഡങ്ങളോട്, അല്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളോട്, ശീലത്തോട്, അഥവാ ഈ ശീലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്. എന്നിട്ട് ആ ഭാഗത്തെ വലിച്ചു നീട്ടും, മറ്റൊന്ന് ചെയ്യുകയില്ല. ധർമ്മത്തിൻ്റെ അടുത്ത കാൽവെപ്പ് നടത്തുകയില്ല. അതിനോടുകൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. ഏതെങ്കിലും ഒരു വ്രതമുണ്ടെങ്കിൽ അതിനോട്, എന്നും ചെയ്യുന്ന ഒരു കർമ്മകാന്ഡമുണ്ടെങ്കിൽ അതിനോട്. ഇതെൻ്റെ നിത്യമുള്ള കർമ്മകാന്ഡമാണ്, ഇതെന്നും ചെയ്യണം, ഇത് വിട്ടു പോകരുത്. പല പാവങ്ങളും ഈ കർമ്മകാന്ഡം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മാത്രം ശിബിരങ്ങളിൽ വരാതിരിക്കുന്നുണ്ട്. വളരെ വലിയ ആസക്തിയാണ്. വന്നാലും ഈ 10 ദിവസം ഈ കർമ്മകാന്ഡം ചെയ്യില്ല. വ്രതം മുടങ്ങി, അത് ചെയ്തില്ല, വലിയ ദുഃഖം, ഉള്ളിൽ വലിയ വ്യാകുലത ഉണ്ടാകും. ധർമ്മത്തിൽ മുന്നേറും തോറും കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കും, ഇതെല്ലാം അർത്ഥശൂന്യമാണ് എന്ന്. എങ്കിലും ഇപ്പോൾ ആസക്തി തീർന്നിട്ടില്ല, അതുകൊണ്ട് വ്യാകുലരായിരിക്കും. ആസക്തി നശിക്കാത്തിടത്തോളം വ്യാകുലത തന്നെ വ്യാകുലത, വ്യാകുലത തന്നെ വ്യാകുലത. നല്ലതുപോലെ മനസ്സിലാകും, മനുഷ്യൻ വ്യാകുലനാകുമ്പോഴൊക്കെ അകത്തു നോക്കുകയും വ്യാകുലതയുടെ കാരണമന്വേഷിക്കുകയും ചെയ്താൽ ഈ നാലാസക്തികളിൽ ഏതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒരു ഉപാദാനം തലപൊക്കിയിട്ടുണ്ടാകും. ഈ സമയം ഈ ആസക്തിയാണ് വ്യാകുലമാക്കിയത്. നല്ലതുപോലെ മനസ്സിലാകും. എന്നാൽ ഈ വ്യക്തിക്ക് സമ്യക് സംബുദ്ധനാകണമായിരുന്നു. ഇവിടെയും വണ്ടി നിന്നില്ല. കൂടുതൽ ആഴത്തിൽ പോയിക്കൊണ്ടിരുന്നു. ലോകത്തുള്ള ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ അനുഭവത്തിൻ്റെ തലത്തിൽ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കാണുന്നു.
ജര മരണം ശോക് പരിദേവ് ദുഃഖ് ദോമനസ്സുപായാസ സംഭവന്തി.
വാർദ്ധക്യം വന്നു, മൃത്യു വന്നു, ശാരീരിക മാനസിക ദുഃഖങ്ങളുണ്ടായി, പല പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്താണിതിനെല്ലാം ഏറ്റവും അടുത്തുള്ള കാരണം? കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം മനസ്സിലായി.
ജാതിപച്ചയ ജര മരണം ശോക പരിദേവ് ദുഃഖ ദോമനസ്സുപായാസ സംഭവന്തി.
ജാതി പുരാതന ഭാഷയാണ്. ഇന്നാണെങ്കിൽ മതത്തിനാണ് ജാതി എന്ന് പറയുന്നത്. അന്നത്തെ ഭാഷയിൽ ജാതി എന്നാൽ ജന്മം. ജനിച്ചുപോയില്ലേ? ജനിച്ചുപോയതിനാൽ വാർദ്ധക്യത്തിലൂടെയും മരണത്തിലൂടെയും രോഗങ്ങളിലൂടെയും അനിഷ്ടമായ കാര്യങ്ങളിലൂടെയും ഇഷ്ടമുള്ളവ സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ, ഇവയെല്ലാത്തിലൂടെയും കടന്നു പോകേണ്ടി വരും. ജന്മം എന്തുകൊണ്ടുണ്ടായി? ഇതിൻ്റെ പുറകിലും എന്തെങ്കിലും കാരണമുണ്ടാകും. ഉള്ളിൽ ആഴങ്ങളിൽ ചെന്ന് മനസ്സിലാക്കുന്നു. ഈ ഭവം എന്നുള്ള പ്രകൃതിയുടെ നിയമം, ഭവ ബിക്കമിങ്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മരണം സംഭവിച്ചാലും കാര്യം തീരുന്നില്ല. മരണത്തിന് ശേഷം വീണ്ടും ബിക്കമിങ്, ബിക്കമിങ്, ഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള ഭവസംസ്കാരം, കല്ലിൽ കൊത്തിയതുപോലുള്ള ഭവസംസ്കാരം മരണസമയത്ത് തലപൊക്കി. വീണ്ടും ഒരു ജന്മം. ഓ, ഈ ഭവസംസ്കാരം ഇങ്ങനെയുള്ള ഭവസംസ്കാരമാണ്. അതിൽ നിന്നും എന്തെങ്കിലുമൊന്ന് മരണസമയത്ത് ഉണരുകയും പുതിയ ഭവം നടത്തുകയും ചെയ്യും. പുതിയ ജന്മം ഉണ്ടാകുന്നു. ഭവപച്ചയ ജാതി. ഭവം എന്തുകൊണ്ടുണ്ടായി? ഭവകർമ്മത്തിന് കാരണമെന്ത്? കാര്യം മനസ്സിലായി.
ഉപാദാനപച്ചയാഭവ്.
ഈ വളരെ ആഴത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലുള്ള ഭവം ഉപാദാനം മൂലമാണ് ഉണ്ടാകുന്നത്. വളരെ വലിയ ആസക്തിയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ. സ്വന്തം തൃഷ്ണയോടുള്ള ആസക്തി, ആഗ്രഹങ്ങളോടുള്ള ആസക്തി, ഞാൻ എൻ്റേത് എന്ന ആസക്തി. എവിടെ ആസക്തിയുണ്ടോ അവിടെ കല്ലിലെ വര പോലെ ഭവസംസ്കാരമായി. അപ്പോൾ ഉപാദാനപച്ചയ ഭവം. കാര്യം മനസ്സിലായി. ഉപാദാനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആസക്തി എന്തുകൊണ്ട്? ഈ തൃഷ്ണയുണ്ടല്ലോ. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഇഷ്ടമായി തോന്നിയാൽ ആഗ്രഹം തോന്നും. അനിഷ്ടമായി തോന്നിയാൽ അത് വേണ്ട എന്ന് തോന്നും. അത് രാഗത്തിലേക്ക് മാറും, ദ്വേഷത്തിലേക്ക് മാറും. വർദ്ധിച്ച് വർദ്ധിച്ച് തൃഷ്ണയാകും. തൃഷ്ണയിൽ രണ്ടും വരും, രാഗവും ദ്വേഷവും. അത് കൂടിക്കൂടി ഉപാദാനമായി. അപ്പോൾ തണഹപച്ചയ. തൃഷ്ണയുണർന്നാൽ ഉപാദാനമുണ്ടായി, ആസക്തിയുണ്ടായി. തൃഷ്ണ എന്തുകൊണ്ടുണർന്നു? ഈ രാഗദ്വേഷങ്ങൾ എന്തുകൊണ്ടുണർന്നു? കാര്യം മനസ്സിലായി. ബുദ്ധി കൊണ്ടല്ല, അനുഭൂതി കൊണ്ടറിയുകയാണ്. അനുഭൂതി കൊണ്ടറിയാതെ വെറും ബുദ്ധിവിലാസം കൊണ്ടറിഞ്ഞാൽ ബുദ്ധനാകുകയില്ല. വളരെ ബുദ്ധിമാനായെന്ന് വരും, ബോധിയുണ്ടാകുകയില്ല, പ്രജ്ഞയുണ്ടാകുകയില്ല. പ്രജ്ഞ പ്രത്യക്ഷ ജ്ഞാനമാണ്, അനുഭൂതി കൊണ്ടറിയുന്നതാണ്. അതുകൊണ്ടാണ് പ്രജ്ഞയെന്ന് പറയുന്നത്. അതുണ്ടാകണം. അപ്പോൾ എന്താണ് കാണുന്നത്?
വേദന പച്ചയ തണഹ.
ശരീരത്തിലേതെങ്കിലും വേദന ഉണരുമ്പോഴാണ്, ദുഃഖതമാണെങ്കിൽ അത് ദൂരെ നീക്കുവാനുള്ള തൃഷ്ണ. സുഖതമായ വേദനയുണർന്നാൽ അത് പോകാതിരിക്കുവാനുള്ള തൃഷ്ണ. ശരീരത്തിൽ സംവേദനയുണർന്നാൽ തൃഷ്ണയുണരും. മേലെ മേലെ തോന്നും തൃഷ്ണ വെളിയിലുള്ള കാരണങ്ങൾ മൂലമാണ് എന്ന്. വെളിയിലുള്ള ആലംബനങ്ങളല്ല, ശരീരത്തിലുണരുന്ന സംവേദനകളോടാണ് തൃഷ്ണയുള്ളത്. രാഗത്തിൻ്റേതായാലും ദ്വേഷത്തിൻ്റേതായാലും ഈ വേദന എന്തുകൊണ്ടാണ് ഉണർന്നത്? അനുഭവമാകുകയല്ലേ? എന്തുകൊണ്ടാണ് ഉണർന്നത്? കാണുകയാണ്. സ്പർശമുണ്ടായപ്പോൾ വേദനയുണ്ടായി. എവിടെ സ്പർശിച്ചു? എന്തു സ്പർശിച്ചു? നമ്മുടെ ആറ് ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, പിന്നെ മനസ്സ്. ഈ ആറിന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായ വിഷയങ്ങളുണ്ട്. രൂപം, രസം, ഗന്ധം മുതലായവ. ഇന്ദ്രിയങ്ങൾ അതാതിൻ്റേതായ വിഷയങ്ങളുമായി സ്പർശമാകുമ്പോൾ സംവേദനയുണർന്നു. കണ്ണിൻ്റെ കൂടെ രൂപം സ്പർശമായപ്പോൾ സംവേദനയുണർന്നു. ചെവിയോടുകൂടി ശബ്ദം സ്പർശമായപ്പോൾ സംവേദനയുണർന്നു. ഓ, സ്പർശമുണ്ടായി. സ്പർശമുണ്ടാകാൻ കാരണം? വളരെ സരളമായ കാര്യമാണ്. ഈ ആറിന്ദ്രിയങ്ങൾ, ആറിന്ദ്രിയങ്ങൾക്കും അവരുടേതായ വിഷയങ്ങൾ. കൂടെ കൂടെ ഈ ഇന്ദ്രിയങ്ങളിൽ അതാതിൻ്റേതായ വിഷയം സ്പർശമായിക്കൊണ്ടിരിക്കും. സ്പർശമുണ്ടായാൽ സംവേദനയുണ്ടായി. സംവേദനയുണർന്നാൽ ഇഷ്ടമായാൽ രാഗമുണർത്തും, അനിഷ്ടമായാൽ ദ്വേഷമുണർത്തും. ആറിന്ദ്രിയങ്ങൾ, ഇവയെങ്ങനെയുണ്ടായി? ഇവയ്ക്ക് കാരണമെന്താണ്? കാര്യം മനസ്സിലായി.
നാമരൂപപച്ചയാ സളായതനം.
നാമരൂപങ്ങളുടെ ജീവിതധാര ആരംഭിച്ചു. ജന്മമെടുത്തതോടെ ജീവിതം ആരംഭിച്ചു. അന്നത്തെ കാലത്ത് രൂപമെന്ന ശരീരത്തിനാണ് പറഞ്ഞിരുന്നത്. രുപ്പതീതി രൂപം, പ്രദക്ഷിണം നഷ്ടമാകുന്നതാണ്. ഈ പരമാണുക്കളുടെ പുഞ്ചമാണ് പ്രദക്ഷിണം നഷ്ടമാകുന്നത്. അതുകൊണ്ട് രൂപം എന്ന് പറഞ്ഞിരുന്നു. നാമമെന്നാൽ നമനം ചെയ്യുന്നത്. നാമം നമൻ കരോതി ഇത് നാമം. ഈ ചിത്തം ശരീരത്തിൻ്റെ സഹായത്താൽ പിടിച്ചും പിടിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ നാമം എന്ന് പറഞ്ഞിരുന്നു. ഈ നാല് ഖണ്ഡം നാമത്തിൻ്റെ, ഈ രൂപവുമുണ്ട്. ഇത് രണ്ടും ചേർന്ന് ജീവധാര ഉണ്ടായി. ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്നു. ഈ നാമരൂപങ്ങൾ എങ്ങനെ കൂടിച്ചേർന്നു? പറയുന്നു,
വിഞ്ഞാന പച്ചയ നാമരൂപങ്ങൾ.
കാര്യം മനസ്സിലായി. ഒരു ജീവിതം സമാപ്തമായി. ചിത്തത്തിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്ന ആ ഭാഗം ഇവിടെ സമാപിച്ചു. ഉടനെ മറ്റൊരു ശരീരവുമായി ചേരും. ഇവിടെ അവസാനിച്ചു, മറ്റൊന്നുമായി ചേരുന്നു. ഈ വിജ്ഞാനം ഇവിടെ സമാപിച്ച് മറ്റൊരിടത്ത് ചേരുന്നു എന്ന് പറഞ്ഞ ആ വിജ്ഞാനം ചുതിവിജ്ഞാനം, പ്രതിസന്ധി വിജ്ഞാനം എന്ന് പറഞ്ഞു. കൂടിച്ചേർന്നു, മറ്റെവിടെയോ ചെന്ന് ചേർന്നു. ഇതെവിടെ നിന്നും വന്നു? ഇതിനെന്താണ് കാരണം? കാര്യം മനസ്സിലായി.
സംഖാര പച്ചയാ വിജ്ഞാനം.
ഈ സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കർമ്മസംസ്കാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രദക്ഷിണം കർമ്മസംസ്കാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർമ്മസംസ്കാരം കാരണമാണ് അടുത്ത ക്ഷണത്തിലെ വിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. വീണ്ടും കർമ്മസംസ്കാരമുണ്ടാകുന്നു, അടുത്ത ക്ഷണത്തിലെ വിജ്ഞാനമുണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ ജീവധാര നടക്കുന്നു. മൃത്യുവിൻ്റെ സമയത്ത് വലിയ ബലവാനായിട്ടുള്ള ഒരു കർമ്മസംസ്കാരം, കല്ലിൽ കൊത്തിയതുപോലുള്ള ബലവാനായ കർമ്മസംസ്കാരം തലപൊക്കുന്നു. അതിൻ്റെ ശക്തിയായ തള്ളലിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഇതുവരെയുള്ള സംസ്കാരം ഈ ജന്മത്തെ വിജ്ഞാനമാണ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. മൃത്യുവിൻ്റെ സമയത്ത് ഉണരുന്ന സംസ്കാരം പുതിയ ജീവിതം തരും. ഓ സംഖാരപച്ചയ വിജ്ഞാനം, സംഖാരപച്ചയ വിജ്ഞാനം. സംസ്കാരം എങ്ങനെയുണ്ടായി? കാര്യം മനസ്സിലായി. അവിദ്യ മൂലമാണല്ലോ. എന്താണ് അവിദ്യ? ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചില്ല, അതുകൊണ്ടുള്ള അവിദ്യയല്ല. കോളേജിൽ പഠിച്ചില്ല, ശാസ്ത്രങ്ങൾ പഠിച്ചില്ല, ബുദ്ധിയുടെ തലത്തിൽ ധർമ്മം അഭ്യസിച്ചില്ല, അതുകൊണ്ടല്ല. അതിനെ അവിദ്യ എന്ന് പറഞ്ഞില്ല. അവിദ്യ വേദനയുമായി ബന്ധപ്പെട്ടതാണ്. വേദനയുണ്ടെങ്കിൽ വിദ്യയുണ്ട്. അനുഭവമാണ് വിദ്യ. അനുഭവമേ ഇല്ലെങ്കിൽ അവിദ്യ തന്നെ അവിദ്യ. സ്വന്തം വേദന കൊണ്ട് പ്രാപ്തമാകാത്തത് അവിദ്യ തന്നെ. സ്വവേദന കൊണ്ട് ഉണർന്ന ജ്ഞാനം വിദ്യ. സ്വവേദന കൊണ്ട് മനസ്സിലാക്കി ഇത് ദുഃഖമാണ്, ഈ സംവേദന ഉണരുന്നത്, ഞാൻ സുഖതമെന്ന് പറയുന്നതും ദുഃഖമാണ്. കാരണം അനുഭൂതി കൊണ്ടറിയുന്നു. ഒരു സുഖസംവേദനയും അനന്തകാലം വരെ നിലനിൽക്കുകയില്ല. കുറേയേറെ കഴിയുമ്പോൾ സമാപ്തമാകും. അപ്പോൾ വലിയ ദുഃഖമാകും. ഏത് സുഖത സംവേദന മാറുമ്പോഴും ദുഃഖതമായിട്ടാണ് മാറുന്നത്. അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നു ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ കാരണമാണ്. കാരണം ഇതിനോട് വലിയ ആസക്തിയാണ്, വലിയ തൃഷ്ണയാണ്. അതിനാൽ ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണമാണ്. ഇങ്ങനെ നോക്കി നോക്കി ഈ സ്വഭാവത്തിനെ മാറ്റിയാൽ ദുഃഖനിവാരണമായി. ആ അവസ്ഥ വരെ എത്തുവാൻ ദുഃഖമുണരുന്നേയില്ല, തൃഷ്ണയുണ്ടാകുന്നേയില്ല. അപ്പോൾ ദുഃഖത്തിൻ്റെ നിതാന്തമായ നിരോധമായി. ഇപ്പോൾ അത് ഉണരുന്നേയില്ല. ഈ നാല് കാര്യങ്ങളും സ്വന്തം അനുഭൂതി കൊണ്ട് അറിയാത്തിടത്തോളം അവിദ്യ തന്നെ അവിദ്യ. ബുദ്ധിയുടെ തലത്തിൽ ആയിരം വട്ടം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ നാലാര സത്യങ്ങളെയും മനസ്സിലാക്കി. ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ കാരണമാണ്, ഇതതിൻ്റെ നിവാരണമാണ്, ഇത് നിവാരണത്തിനുള്ള ഉപായമാണ്. എന്തു മനസ്സിലാക്കി? ബുദ്ധിവിലാസം മാത്രമല്ലേ. ഇത് ആത്മാവാണ്, ഇത് പരമാത്മാവാണ്, അതിങ്ങനെയാണ്, അതങ്ങനെയാണ്. എന്താണ് മനസ്സിലാക്കിയത്? ബുദ്ധി കൊണ്ടല്ലേ മനസ്സിലാക്കിയത്? നിങ്ങൾക്കെവിടെ അനുഭവമുണ്ടായി? അനുഭവമുണ്ടാകാത്തിടത്തോളം കാലം ഈ വിദ്യയല്ല, ഇത് അവിദ്യ തന്നെ. കാര്യങ്ങളെല്ലാം മനസ്സിലായി, വേരുവരെയെല്ലാം മനസ്സിലായി.
അവിദ്യ പച്ചയ സംഖാര, സംഖാര പച്ചയ വിജ്ഞാനം, വിജ്ഞാന പച്ചയ നാമരൂപം, നാമരൂപ പച്ചയ സളായതനം, സളായതന പച്ചയ ഭസ്, ഭസ്സ പച്ചയ വേദന, വേദന പച്ചയ തണഹ, തണഹ പച്ചയ ഉപാദാനം, ഉപാദാന പച്ചയ ഭൗ, ഭൗ പച്ചയ ജാതി, ജാതി പച്ചയ ജര മരണം, ശോ പരിദേവ് ദുഃഖ് ദോമനസ്വപായാസ സംഭവന്തി ഏവമേ തസ് കേവലസ് ദുഃഖഖന്ദസ് സമുദയോ ഹോതീതി.
ഇപ്രകാരം ദുഃഖത്തിൻ്റെ പർവ്വതം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരേ അവിദ്യ മൂലം. അവിദ്യയുള്ളതുകൊണ്ട് ബോധമില്ല. കാരണം അന്തർമുഖിയായി ശരീരവും ചിത്തവും തമ്മിലുള്ള പരസ്പര സംഘർഷം, അതുമൂലം ഉണ്ടാകുന്ന സംവേദനകൾ, അവയെ നോക്കുന്നതിനുള്ള ജോലി ചെയ്തിട്ടേയില്ല, അതനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ബോധമില്ല. മുകളിൽ മുകളിലുള്ള കാര്യങ്ങളെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ദുഃഖം തന്നെ ദുഃഖം. കാര്യം മനസ്സിലായി. മൂലം വരെ, അതായത് വേരുവരെ എല്ലാം മനസ്സിലായി. അപ്പോൾ എന്താണ് മാർഗം? ഈ അവിദ്യ മാറിക്കിട്ടണം, മൂലം മുതൽ മാറിക്കിട്ടണം. അവിദ്യ ഒട്ടുമുണ്ടാകരുത്. പ്രതിക്ഷണം നമ്മൾ വിദ്യവാനായിരിക്കണം. വേദനയെ അറിഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ മാർഗം ലഭിക്കും. പറയുന്നു,
അവിദ്യായത്വേവ അശേഷ വിരാഗ നിരോധ.
ഈ അവിദ്യ പൂർണ്ണമായും സമാപ്തമായി.
സംഖാരനിരോധ വിജ്ഞാന നിരോധ. വിജ്ഞാന നിരോധ നാമരൂപ നിരോധ. നാമരൂപ നിരോധ സലായതൻ നിരോധ. സലായതൻ നിരോധ ഭസ്സ നിരോധ. ഭസ്സ നിരോധ വേദനാ നിരോധ. വേദനാ നിരോധ തണ്ഹാ നിരോധ. തണ്ഹാ നിരോധ ഉപാദാൻ നിരോധ. ഉപാദാൻ നിരോധ ഭവ നിരോധ. ഭവ നിരോധ ജാതി നിരോധ. ജാതി നിരോധ ജര മരണം ശോക് പരിദേ ദുഃഖ് ദോമനസ്വപായാസ നിരുജ്ജന്തി ഏവമേ തസ് കേവലസ് ദുഃഖഖന്ദസ് നിരോധോ ഹോതീതി.
എത്ര വലിയ ദുഃഖത്തിൻ്റെ പർവ്വതമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം സമാപിക്കും ഒരേ അവിദ്യ സമാപ്തമായാൽ. ഈ അവിദ്യയുടെ കമ്പി എല്ലാ കാര്യങ്ങളിലും മെടഞ്ഞിരിക്കുകയാണ്. ഈ ശൃംഖലയുടെ എല്ലായിടത്തും അവിദ്യ തന്നെ അവിദ്യ. ഈ അവിദ്യയെ എവിടെ മുറിക്കാം? ഈ ശൃംഖലയെ എവിടെ പൊട്ടിക്കാം? ജീവിതധാര നാമം രൂപം ചേർന്ന് ഒഴുകിത്തുടങ്ങി. ജീവധാര ഇവിടെ മുറിച്ചാലോ? ആത്മഹത്യ ചെയ്താലോ? ആത്മഹത്യ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ദുഃഖത്തിന് മുക്തിയായില്ല. ആത്മഹത്യ ചെയ്യുന്ന സമയം ചിത്തത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? വലിയ ദുഃഖം കൊണ്ട് ഭാരമുള്ളതായിരുന്നു. ഒരു ദുഃഖം കൊണ്ട് നിറഞ്ഞ ചിത്തം ഇവിടെ സമാപിച്ചു. അടുത്ത ചിത്തം ജന്മമെടുക്കുന്നതും ദുഃഖം നിറഞ്ഞതായിരിക്കും. മുക്തിയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ ആറിന്ദ്രിയങ്ങളുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇവയെ നഷ്ടമാക്കിയാലോ? മനസ്സിനെ ഇല്ലാതാക്കിയാലോ? വീണ്ടും ആത്മഹത്യ തന്നെ. വേണ്ട. എന്നാൽ ഈ വെളിയിലുള്ള ആലംബനങ്ങളെ നഷ്ടമാക്കിയാലോ? ലോകം മുഴുവനും ആലംബനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ ചെന്ന് ഇവയെ ഇല്ലാതാക്കും? നമ്മുടെ ആറിന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കും, വെളിയിലുള്ള അവയുടെ ആറ് വിഷയങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവയുടെ സ്പർശവും ഉണ്ടായിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും സ്പർശമുണ്ടായിക്കൊണ്ടിരിക്കും. എന്തു ചെയ്യും? സ്പർശമുണ്ടായാൽ വേദനയുണ്ടാകും. എന്തു ചെയ്യും? ഇപ്പറഞ്ഞ പ്രപഞ്ചമൊന്നും നമുക്ക് വശമല്ല. അതുകൊണ്ട് നമുക്കിവയിൽ നിന്നൊന്നും മുക്തി നേടാനാകുകയില്ല. എവിടെ വേദനയുണ്ടോ അവിടെ ബോധമുണ്ടായി. ഇവിടെ വേദനയുണ്ടായി, നമ്മൾ തൃഷ്ണയുണർത്തി. ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മൾ ഇരുളിൽ ഇരിക്കുന്നിടത്തോളം കാലം വേദനയോടുകൂടെ നമ്മൾ തൃഷ്ണ ഉണർത്തും. സുഖതമായ വേദനയാണെങ്കിൽ രാഗത്തിൻ്റെ, ദുഃഖതമായ വേദനയാണെങ്കിൽ ദ്വേഷത്തിൻ്റെ തൃഷ്ണയുണർത്തും. ഇവിടെ ബോധം വന്നാൽ ഈ ശൃംഖലയെ മുറിക്കാം. ഈ മുഴുവനും ശൃംഖല ഇവിടെ മുറിയണം. വേദനാപച്ചയാ തണഹ. വേദനാപച്ചയാ തണഹ ആയിരിക്കുന്നിടത്തോളം ദുഃഖം തന്നെ ദുഃഖമായിരിക്കും. ഈ ബോധം എന്നു വരുന്നോ? വേദനാപച്ചയാ പയ്യ, പ്രജ്ഞയായി. ഇപ്പോൾ വേദന പ്രജ്ഞയായി. സംജ്ഞ ഇത് നല്ലത്, ഇത് ചീത്ത എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാഗമുണർന്നിരുന്നതും ദ്വേഷമുണർന്നിരുന്നതും. ഇപ്പോൾ അനിച്ച സംജ്ഞയായി, അനിത്യ സംജ്ഞയായി, പയ്യയായി, പ്രജ്ഞയായി. അനുഭവമായത് സുഖതമായതോ ദുഃഖതമായതോ ആകട്ടെ, അനിത്യമാണ്. ഉത്പന്നമായി, നഷ്ടമായി, സ്വന്തം സ്വഭാവം ഉടക്കുവാൻ തുടങ്ങി. ഓരോ സംവേദനയോടും ഒന്നുകിൽ രാഗമുണർത്തിയിരുന്നു, അല്ലെങ്കിൽ ദ്വേഷമുണർത്തിയിരുന്നു. ഇപ്പോൾ എങ്ങനെയുള്ള സംവേദന ഉണർന്നാലും രാഗമുണരാൻ അനുവദിക്കില്ല, ദ്വേഷവും ഉണരാൻ അനുവദിക്കില്ല. അതെ, മാർഗം കിട്ടിപ്പോയി. ഇതിനെയാണ് ബുദ്ധൻ്റെ ബോധിയെന്ന് പറയുന്നത്. ആരെങ്കിലും കൃപ ചെയ്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇന്നു മുതൽ നീ ബുദ്ധനായി തീർന്നു, പോകൂ, മുക്തനായി എന്ന് പറയില്ല. തൻ്റെ തന്നെ ഉള്ളിൽ സത്യത്തെ നോക്കി ഈ കാര്യം പിടികിട്ടണം. ഈ ലോകത്തിൽ ആധ്യാത്മികമെന്ന പേരിൽ ഞാൻ പലതും ചെയ്തിരുന്നതിലും രൂപം കണ്ടു നല്ലതെന്ന് തോന്നി, രാഗം പാടില്ല, രൂപം കണ്ടു ചീത്തയെന്ന് തോന്നി, ദ്വേഷം പാടില്ല, ശബ്ദം കേട്ടു നല്ലതെന്ന് തോന്നി, രാഗം പാടില്ല. ഇങ്ങനെ ആറിന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളിൽ ഇതുതന്നെയാണ് പറഞ്ഞിരുന്നത്, ചെയ്തിരുന്നത്. പക്ഷേ മുക്തി ലഭിച്ചില്ലല്ലോ, കാരണം ഇടയ്ക്കുള്ള ഒരു കണ്ണി നഷ്ടമായിപ്പോയിരുന്നു. ഇതുതന്നെയാണ് മനസ്സിലായത്. ഈ ആറിന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും എനിക്ക് രാഗമുണർത്തുമായിരുന്നു, ദ്വേഷമുണർത്തുമായിരുന്നു. ഈ വിഷയങ്ങളിൽ നിന്നും എന്നെ മാറ്റിയാൽ രാഗമുണരില്ല, ദ്വേഷമുണരില്ല. അതുകൊണ്ട് എങ്ങനെ രാഗമുണർത്താതിരിക്കാം, ദ്വേഷമുണർത്താതിരിക്കാം? അങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ ആലോചനകൾ നടന്നു. അനുഭൂതിയുടെ കാര്യം വിട്ടുപോയി. ബുദ്ധനാകണമെങ്കിൽ അനുഭൂതിയുടെ കാര്യമേ മനസ്സിലാകുകയുള്ളൂ. വെളിയിലുള്ള എല്ലാ വിഷയങ്ങളും എൻ്റെ ഇന്ദ്രിയങ്ങളുമായി ചേർന്നപ്പോൾ സംവേദന എന്തുണ്ടായി? രാഗം അപ്പോഴാണ് ഉണർന്നത്, ദ്വേഷം അപ്പോഴാണ് ഉണർന്നത്. ഈ ലിങ്ക്, ഇടയ്ക്കുള്ള കണ്ണിയാണ് നഷ്ടമായത്. ഈ കണ്ണി കിട്ടിയാൽ മാത്രമേ വിമുക്തി എങ്ങനെ എന്ന് മനസ്സിലാകൂ. ഇപ്പോൾ മനസ്സിലായി, ഇതാണ് ബിന്ദു, ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നും രണ്ട് ലൈനുകളുണ്ട്. ഒരു വശത്തേക്ക് നമ്മുടെ ദുഃഖത്തിൻ്റെ പാത നീളുന്നു, മറുവശത്തേക്ക് ദുഃഖവിമുക്തിയുടെ മാർഗവും. ഒരു വഴി ദുഃഖസമുദയഗാമിനി പടിപത, ഈ വഴിയിലൂടെ പോയാൽ വേദന അനുഭവമായി ദുഃഖത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടുപോകും. ദുഃഖസമുദയം, ദുഃഖസമുദയം, ദുഃഖമുണർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു പാതയാണ്, ദുഃഖത്തിലേക്കുള്ള പാത. ബോധമുണ്ടായാൽ ഈ ബിന്ദുവിൽ നിന്നും ഈ സംവേദനയുടെ സ്ഥാനത്തു നിന്നും ദുഃഖനിരോധഗാമിനി പടിപത ഇങ്ങനെയുള്ള മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ദുഃഖത്തിൻ്റെ നിരോധമുണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ സംസ്കാരമുണ്ടാക്കുന്നില്ല, നമ്മൾ പ്രതിക്രിയ, അതായത് റിയാക്ട് ചെയ്യുന്നില്ല, നമ്മൾ തൃഷ്ണ ഉണർത്തുന്നില്ല. പഴയതുപോലെ തന്നെ രണ്ടവസ്ഥയിലും വേദനയുണ്ടാകുന്നുണ്ട്. എൻ്റെ രാഗമെല്ലാം പോകുകയാണ്, ദ്വേഷമെല്ലാം പോകുകയാണ്, വേദനയുടെ അനുഭവം ഉണ്ടാകാതെ മുക്തരായിത്തീരുകയാണ് എന്നൊരാൾ പറയുന്നുവെങ്കിൽ അത് വഞ്ചനയാണ്, വഞ്ചനയാണ്. ഇതിലുപരി ലോകത്തിലൊരു വഞ്ചനയില്ല. ധ്യാനമെന്ന പേരിൽ ജീവിതം മുഴുവനും നഷ്ടമാകുകയാണ്. ഇങ്ങനെയുള്ള വഞ്ചനയുടെ പേരിൽ ഒരു ജീവിതമല്ല, എത്രയോ ജീവിതമെന്ന് ആർക്കറിയാം. എനിക്ക് രാഗവും ദ്വേഷവും ഉണരുന്നത് എൻ്റെ വേദനയിലാണ് എന്ന് പിടികിട്ടണം. വേദന അറിയുകയും അത് നല്ലതെന്ന് കരുതി രാഗമുണർത്താതെയും ചീത്തയെന്ന് കരുതി ദ്വേഷമുണർത്താതെയും ഇരുന്നാൽ മുക്തിയുടെ മാർഗമായി. വളരെ വലിയ മംഗളകാരിയായ കാര്യമാണുണ്ടായത്. ബുദ്ധിവിലാസത്തിനു വേണ്ടിയല്ല ഇവിടെ വന്നത്. ഈ മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യം പ്രവചനങ്ങൾ കൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ബുദ്ധിക്ക് മനസ്സിലാകൂ, അനുഭൂതി ഉണ്ടാകുകയാണ്, അനുഭവമാകുകയാണ്. അതുകൊണ്ട് വിദ്യയാണ് ഉണരുന്നത്. നോക്കൂ, ഇവിടെ സംവേദനയുണർന്നു. ബോധമില്ലെങ്കിൽ നോക്കൂ, ഞാനിവിടെ രാഗമുണർത്തുന്നു, ഞാൻ ദ്വേഷമുണർത്തുവാൻ തുടങ്ങുന്നു, ബോധമുണർന്നു, ഞാൻ രാഗമുണർത്തുന്നില്ല, ഞാൻ ദ്വേഷമുണർത്തുന്നില്ല. അനിത്യബോധമാണ് ഉണർത്തുന്നത്. അനിത്യമാണ്, അനിത്യമാണ്. നോക്കൂ, ഉത്പാദനമായി വ്യയമായി, ഉത്പന്നമായി വ്യയമായി. കാര്യം മനസ്സിലായി, അനുഭൂതി കൊണ്ട് മനസ്സിലായി, മുക്തിയുടെ മാർഗം ലഭിച്ചു. ഈ മാർഗം പിടികിട്ടാത്തിടത്തോളം കാലം കുഴുങ്ങിക്കൊണ്ടേയിരിക്കും. തന്നെ ബൗദ്ധനെന്ന് പറഞ്ഞാലും ജൈനനെന്ന് പറഞ്ഞാലും ആത്മവാദിയെന്ന് അനാത്മവാദിയെന്ന് പറഞ്ഞാലും യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. രാഗം എവിടെ ഉണരുന്നു എന്ന ബോധമുണ്ടാകാത്തിടത്തോളം, ദ്വേഷം എവിടെയാണ് ജനിക്കുന്നത് എന്ന ബോധമുണ്ടാകാത്തിടത്തോളം, അവിടെ ചെന്നതിനെ തടയാത്തിടത്തോളം രാഗം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും, ദ്വേഷം ജനിപ്പിച്ചുകൊണ്ടിരിക്കും, അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ സംസ്കാരം ജനിപ്പിച്ചുകൊണ്ടിരിക്കും. മേലെ മേലെ നമ്മൾ അലങ്കരിച്ചാലും അടിത്തട്ടിൽ വേരുകളിൽ ഉണർന്നുകൊണ്ടേയിരിക്കും, മുക്തി നേടിയില്ല. ഈ മുക്തിയാകണം നമ്മുടെ ലക്ഷ്യം. അന്തർമനസ്സിലെ ഈ സംവേദനകളെ നോക്കി നോക്കി സ്വഭാവം മാറണം. ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ കഷ്ടിച്ചേതാനും ക്ഷണങ്ങൾ മാത്രമാണ് ഇതുപോലുള്ളതായി കിട്ടുന്നത്. യഥാർത്ഥ സാമായികമായത്, യഥാർത്ഥ കായോത്സർഗമായത്. സംവേദനയറിഞ്ഞു, നമ്മൾ ശരീരത്തെ ഉത്സർഗം ചെയ്തിരിക്കുകയാണ്, നമ്മൾ സമതയിലാണ്. രാഗമുണരാൻ അനുവദിക്കുന്നില്ല, ദ്വേഷമുണരാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ അനിത്യബോധത്തിൻ്റെ പ്രജ്ഞയാണ് ഉദിക്കുന്നത്. കുറച്ചു ക്ഷണങ്ങൾ നമുക്കങ്ങനെ ലഭിക്കുന്നു, ബാക്കി സമയം പഴയ സ്വഭാവം. അതേപോലെ തന്നെ കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പീഡയുണ്ടാകുന്നു. അയ്യോ, ഇതെന്തൊരു കഷ്ടം, പീഡ തീർന്നു, വളരെ നന്നായി. അപ്പോൾ വീണ്ടും ഇതേ രാഗം, ഇതേ ദ്വേഷം തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ചു കിട്ടുന്ന ഈ പ്രജ്ഞയുടെ, അതായത് സമതയുടെ ക്ഷണങ്ങൾ വലിയ മംഗളകാരിയാണ്. ഈ ചെറിയ ചെറിയ ക്ഷണങ്ങൾ സാവധാനം സാവധാനം വലുതാകും. കുറച്ച് സെക്കൻഡുകളായിത്തീരും, കുറച്ച് മിനിറ്റുകളായിത്തീരും. അങ്ങനെ ആയി മുന്നോട്ടു പോകും. അനേക ജന്മങ്ങളിലെ സ്വഭാവമല്ലേ, സമയമെടുക്കും. മാർഗം കിട്ടുക വിഷമം, വിധി കിട്ടുക വിഷമം. കിട്ടിയെങ്കിൽ അതനുസരിച്ച് ജോലി ചെയ്യുക വിഷമം. വിധി കിട്ടി, അതനുസരിച്ച് ജോലി ചെയ്യണം. നല്ലതുപോലെ മുന്നോട്ടു പോകും, നല്ലതുപോലെ മുന്നേറും. ആ വ്യക്തിയും ഇതേപോലെ ഇതേ ജോലി ചെയ്ത് മുക്താവസ്ഥയിൽ ചെന്നെത്തി. ശുദ്ധനായിത്തീർന്നു, ബുദ്ധനായിത്തീർന്നു. ബുദ്ധനായിത്തീർന്ന് ആദ്യം ഉദ്ഘോഷിച്ചത്, അതായത് ബുദ്ധൻ്റെ ആദ്യത്തെ വാണി, ആദ്യമായി ഉതിർന്ന വാണി, വളരെ മംഗളകരമായ വാണി, സാധകർക്ക് വലിയ പ്രേരണദായിയായ വാണി. ഒരു വ്യക്തി ബുദ്ധനായാൽ, അർഹതനായാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വാണിയും കല്യാണകാരിയായിരിക്കും. എന്നാൽ ഈ ആദ്യവാണി എന്താണ് ആദ്യമായി പറഞ്ഞത്? പറയുന്നു,
അനേക ജാതി സംസാരം സന്ധാവിസംഗയനേംബിസം ഗഹകരകംഗവേസന്തു ദുഃഖജാതി പുനപ്പുനം ഗഹകരകദിട്ടോസി പുന്നംഗേ അങ്ങനേ കാഹസി സബ്ബാതേ ഫാസുക ഭഗ്ഗ ഗഹകൂതം വിസംഖിതം വിസംഖാരഗതം ചേത്തം തണഹാനം ഖയമജ്ജഗ.
എന്താണ് ഈ പറഞ്ഞത്? അനേകജാതി സംസാരം. ഇതാ അവസ്ഥയായിരുന്നു. എല്ലാ വികാരങ്ങളും പോയിക്കഴിഞ്ഞു. മുക്തനായി, അർഹതനായി, ശുദ്ധനായി, ബുദ്ധനായി. അങ്ങനെയുള്ള സമയത്ത് തീവ്രമായ ഒരു ശക്തി ഉണരുന്നു. തൻ്റെ പൂർവ്വസമയത്തെ എല്ലാ സ്മൃതികളും ഉണരുന്നു. അങ്ങനെയുള്ള വ്യക്തി സർവജ്ഞനായിത്തീർന്നു, ത്രികാലജ്ഞാനിയായിത്തീർന്നു. ഭൂതകാലത്തിലെ സകല കാര്യങ്ങളും അറിയും, വർത്തമാനകാലത്തിലേതും അറിയും, ഭാവി കാലത്തിലേതും. പുബ്ബേ നിവാസാനുസതി, പൂർവ്വജന്മത്തിൽ എന്താണുണ്ടായത് അത് കാണും. സാമാന്യ വ്യക്തിക്കും ഈ ജ്ഞാനമുണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സാധന ചെയ്ത് ഒരു ജന്മത്തെ, 10 ജന്മത്തെ, 100 ജന്മത്തെ, 1000 ജന്മത്തെ, ഈ അവസ്ഥയിലെത്തിയയാൾ അനന്തജന്മങ്ങളിലെ എണ്ണമറ്റ ജന്മങ്ങൾ, എണ്ണമില്ല, അനേകജാതി സംസാരം, ഈ സംസാരത്തിൽ എങ്ങനെ സംസരണം ചെയ്തുകൊണ്ടിരുന്നു, അനേക ജന്മങ്ങളിൽ കൂടെ കൂടെ ജന്മമെടുത്തുകൊണ്ടിരുന്നു, സന്താവിസംഗ് അനിബിസംഗ് സന്താവനം ചെയ്തുകൊണ്ടിരുന്നു, നെട്ടോട്ടം ചെയ്തുകൊണ്ടിരുന്നു, ഓടിക്കൊണ്ടേയിരുന്നു. എപ്പോഴെങ്കിലും ഒരാൾ, ഒരു വ്യക്തി പ്രാണീരൂപമെടുക്കുന്നു, ഓട്ടം തുടങ്ങും. എന്തിനുള്ള ഓട്ടം? മൃത്യുവിലേക്കുള്ള ഓട്ടം. ഒരു നിമിഷത്തെ സാവകാശമില്ലാത്ത ഓട്ടമാണ്. ഒരു ക്ഷണമെങ്ങും നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഓടുന്നു, ഓടുന്നു, യാതൊന്നും നേടുന്നില്ല, ഓടിക്കൊണ്ടേയിരിക്കുന്നു. സന്താവിസംഗ്, ഇത്രയും ജന്മങ്ങൾ സന്താവനം ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു മൃത്യുവിലേക്ക്. എന്തിനാണ് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഗഹകാരകങ്കവേസന്തോ, ഈ വീടുണ്ടാക്കുന്നവൻ ആരാണ്? അനേക ജന്മങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഇന്നും കേൾക്കുന്നുണ്ട്, മരിച്ചതിന് ശേഷം പുതിയ ജന്മമുണ്ടാകും. മരിച്ചതിന് ശേഷം നമുക്ക് വീടുണ്ടാക്കുന്നത് ആരാണ്? ഈ ലോകം സൃഷ്ടിക്കുന്നവൻ ആരെങ്കിലുമുണ്ടോ മരണത്തിന് ശേഷം പുതിയ വീടുണ്ടാക്കിത്തരാൻ? ഒരു ശരീരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഓ, ഒരു ശരീരത്തിൽ നിന്നും മുക്തമായി പുതിയ ശരീരം കിട്ടി, അതിൽ നിന്നും മുക്തമായി മറ്റൊന്ന് കിട്ടി. ഇങ്ങനെ ശരീരം സൃഷ്ടിക്കുന്നയാൾ, നമ്മുടെ ശരീരം ആരാണ് സൃഷ്ടിക്കുന്നത്? ഗഹകാരകം ഗവേസന്തോ, ആ വീടുണ്ടാക്കുന്നയാളിനെ അന്വേഷിച്ച് എന്ത് സംഭവിച്ചു? അനേക ജന്മങ്ങളിൽ ഈ പ്രയത്നം ചെയ്തുകൊണ്ടേയിരുന്നു, അയാളെ അന്വേഷിച്ചും കൊണ്ടിരുന്നു. ദുഃഖാജാതി പുനഃപുന, കൂടെ കൂടെ ദുഃഖത്തിൽ വീണുകൊണ്ടിരുന്നു. ഈ ലോകത്ത് ജനിച്ചു, ആ ലോകത്ത് ജനിച്ചു, സ്വർഗലോകത്തിലോ ബ്രഹ്മലോകത്തിലോ രൂപബ്രഹ്മലോകത്തിലോ അരൂപബ്രഹ്മലോകത്തിലോ എവിടെ ജനിച്ചാലും വീണ്ടും വീണ്ടും ദുഃഖത്തിൽ തന്നെ കിടന്നു. ഇപ്പോൾ പറയുന്നു, ഗഹകാരകദിഠോസി, വീടുണ്ടാക്കുന്നവനെ, നിന്നെ ഞാൻ കണ്ടു, ഇപ്പോൾ നിന്നെ കണ്ടു. ഗഹകാരകദിഠോസി പുനഗേഹം ന കാഹസി, ഇനി എനിക്കായി വീടുണ്ടാക്കുവാൻ നിനക്ക് കഴിയുകയില്ല, ഒരിക്കലും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. ആരെയാണ് കണ്ടത്? എങ്ങനെ വീടുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്? കേട്ടുകേൾവിക്കനുസരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീടുണ്ടാക്കുന്നയാൾ ഉണ്ടെന്ന കൽപ്പനയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആരാണ് വീടുണ്ടാക്കുന്നത്? രണ്ട് കൈയുള്ള ആളാണോ, 4 കൈയുള്ള ആളാണോ, അതോ കൈയില്ലാത്തയാളോ, സാകാരമാണോ നിരാകാരമാണോ, അങ്ങനെ ആരെങ്കിലുമാണോ വീടുണ്ടാക്കുന്നത്? ഇപ്പോൾ കാണുകയല്ലേ, നോക്കി നോക്കി കാര്യം മനസ്സിലായി. ആരാണ് ഈ വീടുണ്ടാക്കുന്നവൻ? എൻ്റെ സ്വന്തം അവിദ്യയാണ്, എൻ്റെ സ്വന്തം വികാരങ്ങളാണ് എനിക്ക് വീടുണ്ടാക്കുന്നത്. രാഗദ്വേഷങ്ങൾ ജനിപ്പിക്കുമ്പോൾ എനിക്കായി ഞാൻ വീട് തയ്യാറാക്കുകയാണ്. കണ്ടു, ആ ധർമ്മത്തെ കണ്ടു, ആ പ്രകൃതിയുടെ നിയമത്തെ കണ്ടു, ആ സത്യത്തെ കണ്ടു, മനസ്സിലായി. സത്യമാണ് ഈശ്വരൻ, പരമമായ സത്യമാണ് പരമേശ്വരൻ. ധർമ്മദർശനമുണ്ടായി, ആ പ്രകൃതിയുടെ നിയമം ഋത്, ആ അണുവണുവിൽ വ്യാപിച്ചിരിക്കുന്ന ധർമ്മം ഘടകടവാസിയാണ്. ലോകത്തിലെ എല്ലാ സജീവ നിർജീവങ്ങളിലും ആരുടെ ആജ്ഞയാണ് നടപ്പാക്കുന്നത്? എന്തിനെയാണോ ധാരണം ചെയ്യുന്നത്, എല്ലാവരെയും ധാരണം ചെയ്യുന്നത് എന്താണോ, അങ്ങനെയുള്ള ധർമ്മം, അതിൻ്റെ ദർശനമുണ്ടായി. ഇപ്പോൾ ഗഹകാരകദിഠോസി, ദർശനമുണ്ടായി, അനുഭവമുണ്ടായി, ബുദ്ധിവിലാസം ചെയ്തില്ല. പുനഗേഹം ന കാഹസി, ഇപ്പോൾ എൻ്റെ ഈ ഭവപ്രപഞ്ചം പുനർജന്മം നൽകാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടില്ല? കാരണം വീടുണ്ടാക്കുന്നതിനുള്ള എല്ലാ സാമഗ്രികളും, വീടുണ്ടാക്കുവാൻ സിമെൻറ്റ്, ഇരുമ്പ്, മരം മുതലായവയെല്ലാം തല്ലിപ്പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു, ഒന്നും ബാക്കി വച്ചിട്ടില്ല. എന്തിരുമ്പും മരം, എന്ത് വീട്, എന്ത് സാമഗ്രികൾ? അപ്പോൾ പറയുന്നു, വിസംഖാരഗതം ചിത്തം, തൻ്റെ ചിത്തത്തെ വികാരങ്ങളിൽ നിന്നും മുക്തമാക്കി. ഒരു ഭവസംസ്കാരം പോലും ചിത്തത്തിൽ ബാക്കിയില്ല, മുഴുവനും കളഞ്ഞു. വിസംഖാരഗതം ചിത്തം തൺഹാനം ഖയമജ്ജക, തൃഷ്ണയെ വേരോടെ പിഴുതു കളഞ്ഞു. പഴയ ഭവസംസ്കാരം കൊണ്ട് നടന്നിരുന്നത് ഒന്നൊന്നായി സാധന കൊണ്ട് വെളിയിൽ കളഞ്ഞു. പഴയ ഭവസംസ്കാരമൊന്നും ജന്മം തരുവാൻ സാധിക്കുകയില്ല, അതെല്ലാം പോയി. പുതിയ തൃഷ്ണ ഉണർന്നാൽ പുതിയ തൃഷ്ണ വീണ്ടും ഭവസംസ്കാരമുണ്ടാക്കും. പുതിയ തൃഷ്ണ ഉണ്ടാക്കുന്ന എല്ലാ സ്വഭാവവും തന്നെ നഷ്ടമാക്കി. അതുകൊണ്ട് പുതിയവ ഉണ്ടാകുകയില്ല, പഴയതൊന്നും ബാക്കിയില്ല.
സംഭവം
പഴയതെല്ലാം ക്ഷീണമാക്കി, ക്ഷയമായി, പുതിയതുണ്ടാകുകയില്ല. അങ്ങനെ മുക്താവസ്ഥ പ്രാപ്തമായി. അതുപോലുള്ള മുക്താവസ്ഥ ഓരോരുത്തർക്കും പ്രാപ്തമാവാൻ സാധിക്കും. വലിയ പ്രയത്നം, വലിയ പരിശ്രമം ചെയ്യണം. കേവലം ബുദ്ധി കൊണ്ട് കളിച്ചാൽ ഞാൻ മുക്തനായിത്തീരും, അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ട് മുത്തനായിത്തീരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. ബന്ധങ്ങൾ കെട്ടുകളിടുന്ന കണ്ണിവരെ ചെന്ന് കെട്ടുകളിടുന്ന സ്വഭാവം പൊട്ടിച്ചെങ്കിലേ അത് സാധ്യമാകൂ. വേദനയുടെ കണ്ണികളിലാണ് കെട്ടുകളിടുന്നത്, അവിടെ ചെല്ലണം. അത് ചെയ്യാത്ത ആൾ ഞാൻ മുക്തനാകും എന്ന് വിചാരിച്ചാൽ വലിയ തെറ്റിദ്ധാരണയാണ്. എത്രയോ ജന്മം ഈ തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞു. എന്നെ ആരെങ്കിലും ഭവസാഗരം കടത്തിത്തരും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരും എന്നെല്ലാം കരുതി. ആരും അക്കരെ കടത്തി തന്നില്ലല്ലോ. ഇതേ രാഗത്തിൻ്റെ ദ്വേഷത്തിൻ്റെ ശൃംഖലയിൽ തന്നെ നടക്കുകയല്ലേ? എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാരണം നമ്മൾ നമ്മുടെ വിദ്യയെ ഉണർത്തിയില്ല, സ്വവേദന കൊണ്ട് സത്യത്തെ അറിഞ്ഞില്ല. സൗഭാഗ്യത്താൽ വിദ്യ പ്രാപ്തമായി. മനുഷ്യൻ്റെ ജീവിതം കിട്ടുക വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയുള്ള ജീവിതത്തിലെ ശുദ്ധധർമ്മത്തെക്കുറിച്ച് കേൾക്കുവാനെങ്കിലും സാധിക്കുക, അതും വലിയ ഭാഗ്യമാണ്. ശുദ്ധധർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല എങ്കിൽ ഇതെൻ്റെ പരമ്പരയിലെ കാര്യമാണ്, ഇതെൻ്റെ കർമ്മകാന്ഡമാണ്, ഇതുമാത്രമാണ് ധർമ്മം എന്നെല്ലാം വിചാരിച്ചിരിക്കും. ഇതും കേട്ടുകൊണ്ടിരിക്കും ജീവിതം മുഴുവനും. ശുദ്ധധർമ്മമെന്താണ്? പ്രകൃതിയുടെ നിയമമെന്താണ്? വിധാനമെന്താണ്? കേൾക്കാനേ സാധിച്ചിട്ടില്ല. ശരി, കേട്ടു, പക്ഷേ വിശ്വാസമുണരുന്നില്ല. ഇതെൻ്റെ പരമ്പരയ്ക്കെതിരാണ്. വിശ്വാസമുണർന്നാലും ജോലി ചെയ്യുകയില്ല. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിലേ മുക്തി ഉണ്ടാകൂ.
മാനുസത്വം സ്വീ ശ്രദ്ധ സംയമം മീയ വീര്യം.
മനുഷ്യൻ്റെ ജീവിതം കിട്ടുക, കേൾക്കുകയാണെങ്കിൽ വിശ്വാസമുണരുക, സംയമത്തോടുകൂടി ധീരതയോടെ പ്രയത്നത്തോടെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മുക്തിപ്രാപ്തമായിരിക്കും. മനുഷ്യജീവിതം കിട്ടിക്കഴിഞ്ഞു. വലിയ പുണ്യത്താലാണ് കിട്ടിയത്. ശുദ്ധജ്ഞാനമായി, അതിൽ ശ്രദ്ധ വിശ്വാസവും ഉണർന്നു. ഇനി ജോലി ചെയ്താൽ മാത്രം മതി. ഈ ബാക്കിയുള്ള 5 ദിവസം എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് പഠിച്ചെടുത്താൽ മതി. ജോലി ജീവിതം മുഴുവൻ ഉള്ളതാണ്. ആർക്കറിയാം വേറെയും ചില ജന്മങ്ങൾ കൂടി ഇതിന് വേണ്ടി വരുമോ എന്ന്. പക്ഷേ എങ്ങനെ ജോലി ചെയ്യണം എന്ന് പഠിച്ചുകൊണ്ടു പോകുക. മുക്തിക്കുള്ള ജോലി എങ്ങനെ ചെയ്യണം? കെട്ടുകളിടുന്ന ജോലി എങ്ങനെ ഇല്ലാതാക്കാം? വളരെയധികം ലാഭമെടുക്കണം. ഇനി ബാക്കിയുള്ള 5 ദിവസത്തെ വളരെ ലാഭമെടുക്കണം. വലിയ പരിശ്രമം ചെയ്യണം, കഠിന പ്രയത്നം ചെയ്യണം, പുരുഷാർത്ഥം ചെയ്യണം, പരിശ്രമം ചെയ്യണം. മറ്റാർക്കും ഉപകാരം ചെയ്യുകയല്ല, സ്വന്തം നന്മയ്ക്കു വേണ്ടി, സ്വന്തം മംഗളത്തിനു വേണ്ടി, സ്വന്തം കല്യാണത്തിനു വേണ്ടി, സ്വന്തം സ്വസ്തി മുക്തിക്കു വേണ്ടി. ശുദ്ധധർമ്മത്തിൻ്റെ ഈ ശിബിരത്തിൽ വന്നവർക്കെല്ലാം വിദ്യ ഉണരട്ടെ. ഓരോരുത്തരിലും വിദ്യ ഉണരട്ടെ, പ്രജ്ഞയുണരട്ടെ, അനിത്യബോധമുണരട്ടെ. അന്തർമനസ്സിലെ തൻ്റെ സ്വഭാവം മാറ്റി മുക്താവസ്ഥ പ്രാപിക്കട്ടെ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. എല്ലാവർക്കും കല്യാണമാകട്ടെ. സർവർക്കും സ്വസ്തി മുക്തിയുണ്ടാകട്ടെ. സർവർക്കും സ്വസ്തി മുക്തിയുണ്ടാകട്ടെ. വേണമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും ജോലി തുടരാം. 5 മിനിറ്റ് വിശ്രമിക്കാം.